The sermon, "Let Your Light So Shine Before Men," was delivered on 3rd September 1961 at the Branham Tabernacle, Jeffersonville, Indiana, USA. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിൽ പ്രിയരെ, തിരുവചന പ്രകാരം ലാവോദിക്യാ സഭയുടെ കാലമെന്ന് പറയപ്പെടുന്ന ഈ അന്ത്യകാലത്തിലെ സഭയുടെ ദൂതനും ഈ കാലത്തിനു വേണ്ടി ദൈവത്താൽ അയക്കപ്പെട്ട പ്രവാചകനെന്ന് ലോകമെങ്ങും അറിയുകയും അങ്ങനെ വിശ്വസിക്കപ്പെടുകയും ചെയ്യുന്ന കർത്താവിന്റെ എളിയ ദാസനായ സഹോദരൻ വില്യം മാരിയൻ ബ്രണഹാം 1961 ആണ്ട് സെപ്റ്റംബർ മാസം 3rd പ്രസംഗിച്ച ലെറ്റ് യുവർ ലൈറ്റ് സോ ഷൈൻ ബിഫോർ മെൻ, അതായത് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ എന്ന സന്ദേശം മലയാള പരിഭാഷയോട് കൂടിയത് നിങ്ങൾക്കിപ്പോൾ കേൾക്കാവുന്നതാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.
Come just a little bit late. I said Brother Neville will be preaching when I get there, so he won't say a word to me. He'll go right ahead.
ഇത് നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിരിക്കുന്നത് പോലെ തന്നെ എനിക്കുമാകുന്നു. ഞാനൊരു സ്വല്പം കാപട്യം കാണിച്ചിരിക്കുന്നുവെന്ന് എനിക്ക് പറയേണ്ടതായിട്ടുണ്ട്. ഞാനൊരു സ്വല്പം താമസിച്ചു പോയിരിക്കുകയും അതുകൊണ്ട് ഞാൻ അവിടെ എത്തുമ്പോഴേക്കും സഹോദരൻ നെവിൽ പ്രസംഗിക്കാൻ തുടങ്ങുകയും ചെയ്യുകയാൽ അദ്ദേഹം എന്നോട് അതിനുവേണ്ടി ഒന്നും പറയാതെ മുമ്പോട്ട് തുടരുകയും ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ വാതിൽക്കലെത്തിയപ്പോൾ ബില്ലി എന്നോട് പറഞ്ഞു, സഹോദരൻ നെവിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്, കൂടാതെ നിങ്ങൾ സമയത്ത് തന്നെ എത്തിയിരിക്കുന്നു. ഞാൻ പറഞ്ഞു, അത് കൊള്ളാം. ഞാൻ അവിടെ എത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇതുവരെയും പ്രസംഗിക്കാൻ തുടങ്ങിയിട്ടില്ല, ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അതിനാൽ ഞാൻ പറഞ്ഞു, ഒരു ദിവസം തന്നെ 2-3 വട്ടം പ്രസംഗിക്കുന്നതിനെ കുറിച്ച് എനിക്കറിയാം. അത് നിങ്ങളെ ഒരുവിധം ക്ഷീണിപ്പിക്കുന്നുവെന്ന് നമുക്കറിയാം. വിശേഷിച്ചും ഞങ്ങളെപ്പോലെ നിങ്ങൾ യൗവനക്കാരനാണെങ്കിൽ നിങ്ങൾക്കറിയാമോ, അവരുടെ ഇടയിൽ ഇത് അത്രയും നീണ്ടു നിൽക്കില്ല. അതിനാൽ ഞങ്ങൾക്ക് തമ്മിൽ തമ്മിൽ ഒരുമിച്ച് സഹോദരന്മാരെ പോലെയും തോളോട് തോൾ ചേർന്നും ഞങ്ങളുടെ ഹൃദയങ്ങൾ തമ്മിൽ തമ്മിൽ ഐക്യത്തിലും ഞങ്ങളുടെ വിചാരങ്ങളും ഒന്നായിട്ട് ദൈവരാജ്യത്തിനു വേണ്ടി ഞങ്ങൾക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്നു.
And we like to be together with you. It's a grand thing. So I just asked the Lord to give me a little text or something to kind of get started off. Don't know what I'm going to say yet, but we just get started. And then wherever he leads us.
ഞങ്ങൾ നിങ്ങളോടൊപ്പം ആയിരിക്കാൻ ഇഷ്ടപ്പെടുന്നു. അതൊരു മഹത്തായ കാര്യമാകുന്നു. അതിനാൽ എന്റെ തുടക്കത്തിന് വേണ്ടി ഒരു ചെറിയ വിഷയത്തെ എനിക്ക് തരുന്നതിനായി ഞാൻ കർത്താവിനോട് അപേക്ഷിക്കുന്നു. എന്നാണ് ഞാൻ പോകുന്നതെന്ന് ഇതുവരെയും എനിക്കറിയില്ല. എന്നാൽ നാം തുടങ്ങിയും അതിനുശേഷം കർത്താവ് നമ്മെ എവിടേക്കാണോ അവിടേക്ക് നയിക്കുന്നു.
I don't think I'll be able to get up there at this time because I have another appointment I'm going to over in British Columbia. So I don't think I'll be able to get up this time. They want to organize a businessman's chapter, Christian businessman.
അലാസ്കയിലെ ഫെയർബാങ്ക്സിൽ 15th തൊട്ട് 6 ഒരു യോഗം എനിക്ക് തുടങ്ങാനായിട്ടുണ്ട്. എന്നാൽ ഈ സമയത്ത് അവിടെ എത്തിച്ചേരാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം എനിക്ക് ബ്രിട്ടീഷ് കൊളംബിയയിൽ വേറൊരു യോഗം നിശ്ചയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ പ്രാവശ്യവും അവർ ഒരു ക്രിസ്തീയ വ്യവസായക്കാരുടെ ഒരു അധ്യായം തുടങ്ങാൻ ആഗ്രഹിക്കുമ്പോൾ എനിക്ക് അവിടെ എത്തിച്ചേരാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല.
And I had an invitation a few days ago of something that sounded good to me.
ഇപ്പോൾ വരുവാനിരിക്കുന്ന യോഗങ്ങളുടെ തയ്യാറെടുപ്പ് നടത്താൻ ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ തീർച്ചയായും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കായി അഭ്യർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു. എനിക്ക് നന്നായി തോന്നുന്ന എന്തിലേക്കോ ഒരു ക്ഷണനം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എനിക്ക് കിട്ടിയിരുന്നു.
And I don't know whether it's the Lord in it or not. I'll just have to wait and find out. The businessman wanted me to come to Phoenix in January and go to every church one night all through the city of Phoenix and then have a convention afterwards.
ആ കാര്യത്തിൽ കർത്താവിന്റെ ഇഷ്ടമുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. എനിക്ക് അതിനു വേണ്ടി കാത്തിരുന്ന് അറിയേണ്ടതായിട്ടുണ്ട്. ക്രിസ്തീയ വ്യവസായക്കാർ ജനുവരിയിൽ എന്നെ ഫീനിക്സിൽ എത്തുന്നതിന് ആവശ്യപ്പെടുകയും ആ നഗരത്തിലുള്ള സകല സഭകളിലും കൂടി ഒരു രാത്രിയിലെ യോഗം നടത്തിയിട്ട് പോവുകയും അതിനെ തുടർന്ന് ഒരു കൺവെൻഷനും തുടങ്ങുന്നതിനും അവർ ആഗ്രഹിച്ചിരുന്നു. അതെനിക്കൊരുവിധം താല്പര്യമുള്ള കാര്യമായി തോന്നുന്നു. കാരണം അതെനിക്ക് അവിടെയുള്ള സഭകളോടും സകല സേവകരോടും സംസാരിക്കുന്നതിന് ഒരവസരം നൽകും.
Usually the people think one about me because I so rap against organizations that I'm against the man that's in the organization. I am not that by no means. I'm for the man.
ഞാൻ സഭാസമുദായങ്ങൾക്കെതിരായി അത്രമാത്രം തീവ്ര പ്രഹരം നടത്തുന്നതിനാൽ ജനങ്ങൾ സാധാരണ എന്നെക്കുറിച്ച് ഞാൻ ഈ സഭാസമുദായങ്ങളിലുള്ള ജനങ്ങൾക്കെതിരാണെന്ന് വിശ്വസിക്കുന്നു. യാതൊരു രീതിയിലും ഞാൻ അതാകുന്നില്ല. ഞാൻ ജനങ്ങൾക്ക് വേണ്ടിയാകുന്നു.
I'd be screaming and condemning that boat just as hard as I could, but not the man in the boat. I'm condemning the boat.
ആദിപ്രകാരമായിട്ട് ഒരു മനുഷ്യൻ ഇവിടെയുള്ള നദിയിൽ കൂടി ഒരു വള്ളത്തിൽ വരുന്നത് ഞാൻ കാണുകയും ആ വള്ളത്തിൽ മുഴുവനായും ചോർച്ചയുണ്ടായിട്ട് അത് ഈ നദിയിലെ ഓളങ്ങളിൽ കൂടെ പോകാൻ കഴിയാതെ വരുമെന്ന് ഞാൻ അറിഞ്ഞിരിക്കുമ്പോൾ എനിക്ക് കഴിയാവുന്നിടത്തോളം ഞാൻ ഒച്ചവെക്കുകയും ആ വള്ളത്തെ കുറ്റപ്പെടുത്തുകയും ചെയ്യും. എന്നാൽ ആ വള്ളത്തിലുള്ള മനുഷ്യനെയല്ല, ആ വള്ളത്തെയാണ് ഞാൻ കുറ്റം വിധിക്കുന്നത്.
And I know the organization won't make it. But I know the man in there will make it if you just step out.
ഈ വള്ളത്തിന് അത് കഴിയുകയില്ല എന്ന് എനിക്കറിയാം. സഭാസമുദായങ്ങൾക്ക് അത് കഴിയുകയില്ല എന്ന് എനിക്കറിയാം. എന്നാൽ അതിലുള്ള മനുഷ്യർ അതിൽ നിന്നും പുറത്തിറങ്ങിയാണെങ്കിൽ അവർക്കത് കഴിയുമെന്ന് ഞാൻ അറിയുന്നു. അതൊരു പഴയ മോട്ടോർ വാഹനത്തിൽ നിങ്ങൾ ഒരു മലമുകളിലേക്ക് കയറുകയും നിങ്ങൾ മലയുടെ അപ്പുറത്തുകൂടി താഴേക്ക് വണ്ടി ഓടിക്കുകയും നിങ്ങളുടെ വാഹനത്തിന് ബ്രേക്കില്ല എന്ന് ഞാൻ അറിയുകയും ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾക്കെതിരായിരിക്കില്ല. ഞാനത് ഓടിക്കുന്ന മനുഷ്യനെതിരായിട്ട് ഒച്ചവെക്കും. എന്നാൽ ആ മനുഷ്യനോടായിരിക്കില്ല, ആ മനുഷ്യൻ യാത്ര ചെയ്യുന്ന വാഹനത്തോടായിരിക്കും. കാരണം അവൻ അപകടം പറ്റാൻ പോവുകയാണ്. സഭാസമുദായങ്ങളെ കുറിച്ചും അത് തന്നെയാകുന്നു. ഈ സമുദായങ്ങളിലുള്ള ജനങ്ങൾ അതിനെ അത് സ്വയം ദൈവമാണെന്നുള്ള രീതിയിൽ പിടിച്ചിരിക്കുകയും അതിനുവേണ്ടി ദൈവത്തിന്റെ വചനത്തെ വിട്ടുമാറുകയും ചെയ്യുന്നു. അങ്ങനെ അവർ ചെയ്യുമ്പോൾ അവർ ഒരു വലിയ തെറ്റാണോ ചെയ്യാൻ പോകുന്നതെന്ന് ഞാൻ ഭയപ്പെടുന്നു. എനിക്കൊരു മനുഷ്യനോട് വ്യക്തിപരമായി എന്തെങ്കിലും എതിരായിട്ടുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ അവൻ യാത്ര ചെയ്യുന്ന വള്ളത്തോടാണ് ഞാൻ എതിരായിരിക്കുന്നത്. ആ വള്ളം മറികടക്കില്ലെന്ന് എനിക്ക് തീർച്ചയാണ്. സഭാസംഘടനകൾ ഒരിക്കലും അത് മറികടക്കില്ല. എന്നാൽ ക്രിസ്തു അത് ചെയ്യും. അതുകൊണ്ട് സഭാസംഘടനകളുടെ ചോർച്ചയുള്ള വള്ളത്തിൽ നിന്നും പുറത്തിറങ്ങി ഇതുവരെയും കൃത്യസമയത്ത് തീരത്തെത്തുന്നതിൽ പരാജയപ്പെട്ടിട്ടില്ലാത്ത പഴയ കപ്പലായ ക്രിസ്തു എന്ന സിയോന്റെ കപ്പലിൽ കടന്നുകൊള്ളുക. അതുകൊണ്ട് ഇത് അവിടെയുള്ള മനുഷ്യരോട് സംസാരിക്കുന്നതിന് ഒരു നല്ല അവസരം തരുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്ന് രാത്രിയിൽ ഒരുപക്ഷെ ഇത് തിരുവർത്താഴ ശുശ്രൂഷയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. കൂടാതെ അവർക്കൊരു സ്നാനമുണ്ടായിരുന്നുവെന്നും ഇനിയും വേറൊന്നുകൂടി ഉണ്ടാകാൻ പോകുന്നുവെന്നും ഞാൻ കേട്ടിരുന്നു. ഞാൻ തിരുവത്താഴത്തിന് വേണ്ടി വരുന്നത് ഇഷ്ടപ്പെടുന്നു. കഴിഞ്ഞ വട്ടം ഞാൻ ഇവിടെ ഇല്ലാതിരുന്നതിനാൽ അത് വിട്ടുപോയി. ഇതാദ്യത്തെ ഞായറാഴ്ചയാണെന്ന് ഞാൻ അറിഞ്ഞിരിക്കെ ഇവിടെ ആയിരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ഞാൻ നടത്തിയിരിക്കുകയും അതിനാൽ ഇന്ന് രാത്രിയിലെ തിരുവത്താഴ ശുശ്രൂഷയിൽ പങ്കുകൊള്ളാനും കഴിയുമായിരിക്കുന്നു.
Bible said if you take this not, you have no part with it. And I believe that it is a showdown time for the Christians.
കാരണം തിരുവത്താഴം എടുക്കുന്നത് എല്ലാ ക്രിസ്ത്യാനിയുടെയും കർത്തവ്യമാണെന്ന് ഞാൻ സത്യമായും വിചാരിക്കുന്നു. നിങ്ങൾ ഇത് എടുക്കുന്നില്ലെങ്കിൽ എന്നോടുകൂടെ യാതൊരു പങ്കുമില്ല എന്ന് ബൈബിൾ പറയുന്നു. ഇത് ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയുള്ള പ്രകടനത്തിന്റെ സമയമാകുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നാം ഇതെടുക്കുന്നില്ലെങ്കിൽ നമുക്ക് അവനോടുകൂടെ യാതൊരു പങ്കുമില്ല. നാം അയോഗ്യമായി എടുക്കുകയാണെങ്കിൽ കർത്താവിന്റെ ശരീരവും മരണവും സംബന്ധിച്ച്
കുറ്റക്കാരനാകും.
അതുകൊണ്ട് തിരുവത്താഴത്തിനായി വരുമ്പോൾ അതൊരു ക്രിസ്ത്യാനിയെ പ്രാർത്ഥിക്കപ്പെട്ട് യോഗ്യതയേറിയ ഒരു സ്ഥാനത്തെത്തിക്കുന്നു. നാം ആദരവോടും ഭയഭക്തിയോടും വിശുദ്ധിയോടും കൂടി നമ്മുടെ തെറ്റുകളെ ഏറ്റുപറഞ്ഞ് തമ്മിൽ മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് കടന്നു വന്നിരിക്കണം. അത് മാത്രമല്ല, എന്നാൽ നമ്മുടെ ഇടയിലുള്ള ഏതെങ്കിലും സഹോദരനോ സഹോദരിയോ അവരുടെ വരിയിൽ നിന്നും സ്വല്പം പുറത്തായിട്ട് മറ്റെവിടെയോ ആയിരിക്കുന്നുവെന്ന് നമുക്ക് തോന്നിയാൽ അവർക്ക് വേണ്ടി നമ്മുടെ ഹൃദയം 27 ദിവസം രാത്രിയിൽ ഭാരപ്പെടേണ്ടതായിട്ടുണ്ട്. വിശേഷിച്ചും അവർ ലോകത്തോടൊപ്പം ശിക്ഷാവിധിയിലാകാതെ അവർ തിരുവത്താഴം എടുക്കുന്നതിനായി കടന്നു വരുന്നത് കാണുന്നതിനായിട്ട് ആയിരിക്കണം. കാരണം അവർ നമ്മുടെ സഹോദരന്മാരും സഹോദരിമാരുമാകുന്നു. ഇപ്പോൾ കഴിഞ്ഞ കുറച്ചാഴ്ചകളായിട്ട് ഏകദേശം 2-3 ആഴ്ചകളോളമായിട്ട് ഞാൻ വളരെയധികമായി പ്രസംഗിക്കാതെ വിശ്രമത്തിലായിരിക്കുന്നു. കാരണം വരുവാനിരിക്കുന്ന വലിയ മുന്നേറ്റത്തിന് മുമ്പ് ഇതെനിക്കൊരുവിധം വിശ്രമ സമയമാകുന്നു. ഒരു അറ്റോമിക യുദ്ധം സമീപിച്ചുകൊണ്ടിരിക്കുകയും അത് ഡിസംബർ തൊട്ട് ജനുവരി വരെ നീണ്ടു നിൽക്കുകയും ചെയ്യുമെന്നുള്ളതിനെക്കുറിച്ച് രാഷ്ട്രീയ നേതാക്കന്മാരുടെയും അതിനെക്കുറിച്ച് നല്ല പരിജ്ഞാനമുള്ള മനുഷ്യരുടെയും ഇടയിലുള്ള മുൻകൂട്ടി പറച്ചിലിനെയും കുറിച്ച് സഹോദരൻ നെവിൽ സംസാരിക്കുന്നത് ഞാൻ കേൾക്കുകയായിരുന്നു. അത് ശരിയായ കാര്യം തന്നെയാകുന്നു. അവർ അത് പ്രഖ്യാപിക്കുകയും അതിനുശേഷം അത് തുടങ്ങുകയും പിന്നെ ഒരു ജോഡി ബോംബുകൾ ഉണ്ടാക്കുകയും അതെല്ലാം സമാപിപ്പിക്കുകയും ചെയ്യും. അതിനാൽ ഈ ദേശത്തിന് ഒരു അറ്റോമിക് യുദ്ധത്തിൽ നിന്നും രക്ഷപ്രാപിക്കാൻ കഴിയില്ല, നമുക്ക് അതിനൊട്ടും കഴിയില്ല. എന്നാൽ അതൊരു ക്രിസ്ത്യാനിയെ പരിഭ്രമിപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ അതൊരു ക്രിസ്ത്യാനിയെ പരിഭ്രമിച്ചുകൂടാ. നാം ഏത് സമയത്തും നമ്മുടെ കർത്താവിന്റെ വരവിനായി തയ്യാറായിരിക്കണം. ഈ കാര്യങ്ങൾ ടേപ്പ് ചെയ്യപ്പെടുന്നില്ല, ഇത് നമ്മുടെ സ്വന്തമായ വീട്ടുകാര്യങ്ങളാകുന്നു. ഇത് ടേപ്പ് ചെയ്യാത്തതുകൊണ്ട് നിങ്ങൾ എന്താണ് പറയുന്നതെന്നും ഇത് മറ്റാരുടെയെങ്കിലും അടുക്കൽ എത്തുമെന്നുള്ളതിനെ കുറിച്ച് ശ്രദ്ധിക്കേണ്ടതായി ആവശ്യമില്ലായിരിക്കുന്നു. ഇത് നമ്മുടെ വീട്ടുകാരായ മനുഷ്യർ തന്നെയാകുന്നു. ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് നിങ്ങളോട് പറയട്ടെ, ഞാൻ അണ്ണാണികളെ വേട്ടയാടുന്നതിനായി പോകുകയായിരുന്നു. എന്നാൽ വേട്ട അത്ര നന്നായിട്ട് പോയിരുന്നില്ല, കാരണം അധികം അണ്ണാനുകളില്ലായിരുന്നു. അതിനാൽ ഞാൻ ആടുകളെ വേട്ടയാടുന്നതിനായി അലാസ്കയിലേക്ക് പോവുകയാണ്. ഒരുപക്ഷെ ചിലർ അല്ലെങ്കിൽ വളരെയധികം പേർ ടേപ്പിൽ കൂടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ വളരെയധികം പേർ വേട്ടയാടുന്ന കാര്യത്തിൽ ഒട്ടും വിശ്വസിക്കുന്നില്ല.
Now,
എന്നാൽ വേട്ടയാടുന്ന കാര്യത്തിൽ വിശ്വസിക്കാത്തവരായി ഇവർക്ക് ഒരു കഷ്ണം ഇറച്ചി കൊടുത്താൽ അവർ അതുമായിട്ട് വളരെയധികം സന്തുഷ്ടിയുള്ളവരായി ഞാൻ എല്ലായ്പ്പോഴും കണ്ടിരുന്നു. ഒരു മഹിള ഒരു വട്ടം എന്നോട് ചോദിച്ചു, സഹോദരൻ ബ്രഹാം, നിങ്ങൾ മുയലിനെയും വേട്ടയാടുമെന്ന് എന്നോട് പറയാൻ അർത്ഥമാക്കുന്നുവോ? ഞാൻ പറഞ്ഞു, അതെ മാഡം. ഇപ്പോൾ ഞാൻ ആ വിലയേറിയ ആത്മാവിനെ കുറിച്ച് എന്തെങ്കിലും പറയുകയല്ല, അവർ പോയി കഴിഞ്ഞിരിക്കുന്നു. അവർ പറഞ്ഞു, ഓ അത് വിഡ്ഢിത്തമാകുന്നു, നിങ്ങൾ ആ മുയലുകളെ വെടിവെച്ചുകൂടാ. എന്നാൽ വേട്ടയുടെ കാലം കഴിയുന്നതിന് മുമ്പ് ഈ മഹിള തന്നെ എന്നോട്, നിങ്ങൾ എനിക്ക് ഒരു ജോടി മുയലുകളെ കൊണ്ടുതരുമോ, അവ ഞാൻ തിന്നിട്ടുള്ളതിലും വെച്ച് ഏറ്റവും നല്ലതാകുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പരിഷ്കാരം എന്ന് പറയുന്നത് ഇത് തന്നെയാണെന്ന് ഞാൻ ഊഹിക്കുന്നു. എന്താണ് നിങ്ങൾ അർത്ഥമാക്കുന്നതെന്ന് ആരോ ചോദിച്ചു. ഞാൻ പറഞ്ഞു, ആ മഹിളയ്ക്ക് പരിഷ്കാരമുണ്ട്. പരിഷ്കാരം എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും ഒരാൾക്കൊരു മുയലിനെ കൊല്ലാനുള്ള ധൈര്യമില്ലാതിരിക്കുകയും എന്നാൽ മറ്റാരെങ്കിലും അതിനെ കൊന്നതിന് ശേഷം അത് തിന്നാൻ കഴിയുന്നതാകുന്നു. അതുകൊണ്ട് പരിഷ്കാരം എന്ന് നിങ്ങൾ പറയുന്നത് അത് തന്നെയാണെന്ന് ഞാൻ ഊഹിക്കുന്നു. ഞാനൊരു സംരക്ഷക ചിന്താഗതിക്കാരനാകുന്നു. ഞാൻ കൊന്നിട്ട് പാഴാക്കുന്നതിൽ വിശ്വസിക്കുന്നില്ല. എന്നോടൊപ്പം വേട്ട ചെയ്യുന്ന എന്റെ മകനെയും മറ്റുള്ളവരെയും നിങ്ങൾക്ക് ഭക്ഷിക്കാൻ മാത്രമായി വേണ്ടതല്ലാതെ ഒരിക്കലും മറ്റൊന്നും എടുക്കരുതെന്ന് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. മനസ്സിലായോ? അത് ഒറ്റയ്ക്ക് വിട്ടേക്കുക. വെറും ഉന്നത്തിനു വേണ്ടി ഒരു പക്ഷിയെപ്പോലും വെടിവെക്കരുത്. അത് ശരിയായ കാര്യമല്ല. ലക്ഷ്യത്തിനായി മറ്റെന്തെങ്കിലും എടുത്തു വെച്ചിട്ട് വെടിവെക്കുക, അല്ല എങ്കിൽ പിന്നെ നിങ്ങളുടെ വിനോദത്തെ നിങ്ങൾ തിന്നാൻ പോവുകയാണ്. അതിനെ ഇവിടെ ഒരു ഉദ്ദേശത്തോടുകൂടെ വെച്ചിരിക്കുന്നു. അത് പാഴാക്കി കളയുന്നത് മറ്റെന്തെങ്കിലും പാഴാക്കുന്നത് പോലെയാകുന്നു. വെറും ഉന്നത്തിനു വേണ്ടി മൃഗങ്ങളെ വെടിവെക്കുന്നത് ഒരു ശരിയായ കാര്യമല്ല. സ്നേഹിതരെ, ഞാൻ മലമുകളിൽ പോകുമ്പോൾ ഞാൻ വേട്ട ചെയ്യുന്നതിനു വേണ്ടി പോകുന്നത് അധികമായി അർത്ഥമാക്കുന്നില്ല. ഞാൻ ദൈവത്തോടൊപ്പം ആയിരിക്കുന്നതിനു വേണ്ടിയാണ് പോകുന്നത്. നിങ്ങളിൽ ചിലരത് ശ്രദ്ധിക്കുകയാണെങ്കിൽ എന്റെ ഏറ്റവും മഹത്തായ അനുഭവം എന്ന് പറയുന്നത് ഞാൻ വേട്ടയ്ക്കായി പോകുമ്പോൾ ദൈവത്തെ കണ്ടുമുട്ടുന്നതാണ്. എനിക്കുണ്ടായിട്ടുള്ള സകല അനുഭവങ്ങളിലും വെച്ച് കഴിഞ്ഞ ദിവസം രാവിലെ ഇവിടെ അണ്ണാണികളെ വേട്ടയാടാൻ പോയപ്പോൾ ഉണ്ടായിട്ടുള്ളതുപോലെ ഒരിക്കലും മറ്റൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ വളരെയധികം അടയാളങ്ങളും അത്ഭുതങ്ങളും മറ്റെല്ലാം എന്റെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. എന്നാൽ എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടുള്ളതിലും കൂടുതൽ ശക്തിയായി അതെനിക്കുണ്ടായിരിക്കുന്നു.
Until you were so numb all over till you could hardly speak, and walk close to it and hear him speak and confirm the very message that you're preaching to be the truth. Amen.
അതിനെ കുറിച്ച് ഇപ്പോൾ ഞാൻ ചിന്തിക്കുകയാണ്. അത് പ്രഭാതം പൊട്ടിവിടരുന്നതിന് തൊട്ട് മുമ്പായി മഴ പെയ്തുകൊണ്ടിരിക്കുകയും ചുറ്റുമായി കട്ടിയുള്ള മേഘങ്ങളായിരിക്കുകയും എന്റെ മുമ്പിലായി ഒരു മലയുടെ മുകളിൽ ഒരു കപ്പ് വെച്ചിരിക്കുന്നത് പോലെ അത് ഉയർന്നുയർന്നു വരികയും മൂന്ന് മഴവില്ലുകൾ അവിടെ ഉയർന്നുയർന്നു വരികയും ചെയ്തിട്ട് എനിക്ക് സംസാരിക്കാൻ പോലും കഴിയാതെ അത്രമാത്രം ശരീരം മരവിച്ചു പോകുകയും അതിനുശേഷം ഞാൻ അതിനടുത്തേക്ക് നടക്കുകയും അപ്പോൾ നീ പ്രസംഗിക്കുന്നതായി ഈ സന്ദേശം തന്നെ സത്യമെന്ന് അവൻ ഉറപ്പിച്ചു പറയുകയും ചെയ്യുന്നത് ഞാൻ കേട്ടു.
Jehovah of the old, he just changed his veil. Amen.
എന്നിട്ട് പറഞ്ഞു, പുതിയ നിയമത്തിലെ യേശു തന്നെ പഴയ നിയമത്തിലെ യഹോവയാകുന്നു, അവൻ മുഖം മൂടി മാറ്റുക മാത്രം ചെയ്തിരിക്കുന്നു. ഞാനതിനെ കുറിച്ച് പഠിക്കുവാൻ തുടങ്ങിയും അതേ വാക്യം തന്നെയായ അവന്റെ മുഖത്തിന്റെ ഭാവം മാറി എന്ന വാക്യം കിട്ടുകയും യവന ഭാഷയിൽ അതിന്റെ അർത്ഥം മുഖം മൂടി മാറ്റുക എന്നുമാകുന്നുവെന്ന് കണ്ടുപിടിച്ചു. അവന്റെ തിരശീലയല്ല, എന്നാൽ മുഖം മൂടിയാകുന്നു. അത് അവൻ രൂപാന്തരപ്പെട്ടു എന്ന സ്ഥാനത്ത് വരുന്നു. അതിന്റെ അർത്ഥം തന്റെ രീതി മാറിയെന്നാകുന്നു. അവൻ യഹോവയായ ദൈവമായിരുന്നു. യഹോവയായ ദൈവം സ്വയമായി ഒരു ആത്മാവിൽ നിന്ന് മാറി ഒരു മനുഷ്യനായി തീർന്നു. അവൻ അതേ യഹോവയായ ദൈവം തന്നെയാകുന്നു. അത് പിതാവായിരിക്കുകയും ഇത് പുത്രനായിരിക്കുകയും അത് ഒരേ വ്യക്തി തന്നെയാകുകയും ചെയ്യുന്നു. അതിനുശേഷം അവൻ എനിക്ക് പ്രസംഗിക്കുന്നതിന് വേണ്ടി കുറച്ച് കാര്യങ്ങൾ തരികയും കർത്താവ് അനുവദിക്കുന്ന പക്ഷം രാവിലെ നേരം വെളുക്കാറാകുമ്പോഴേക്ക് ഞാൻ അതേ വൃക്ഷത്തിനടുത്തായിരിക്കാൻ ഉദ്ദേശിക്കുന്നു. അവൻ വീണ്ടും എനിക്ക് പ്രത്യക്ഷനാകുമെന്ന് ഞാൻ ആശിക്കുന്നു. അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നു. അതിനാൽ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാൻ കഴിയും. എന്റെ ഹൃദയത്തിൽ ജനങ്ങൾക്ക് വേണ്ടി ഒരു ഭാരമുണ്ടായിരിക്കുന്നു. ആ നാഴിക അടുത്തുകൊണ്ടിരിക്കുന്നത് ഞാൻ കാണുകയും എനിക്ക് പ്രായമേറിയവരും മറ്റ് ജനങ്ങളും തയ്യാറായിട്ടില്ലെന്ന് ഞാൻ കാണുമ്പോൾ എന്ത് ചെയ്യണമെന്നോ എന്ത് പറയണമെന്നോ എനിക്കറിയില്ല. അവൻ എന്നോട് എന്ത് പറയുമെന്ന് അറിയുന്നതിന് ഞാൻ പോവുകയാണ്. അതുകൊണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതിനുശേഷം ഞാൻ നാളെ ഉച്ചയ്ക്കോ അല്ലെങ്കിൽ ചൊവ്വാഴ്ച രാവിലെയോ പോകുന്നതാണ്. ഇവിടെ സഭയിലുള്ള ഒരു സഹോദരനും ഞാനും കൂടി ബ്രിട്ടീഷ് കൊളംബിയയിലേക്ക് യാത്രയാകുന്നതാണ്. ഞാൻ ഒരു കൂട്ടം പെന്തക്കോസ്തുകാരായ സേവകരോടൊപ്പമാണ് പോകുന്നത്. അവരാണ് എന്റെ ഈ യാത്രയുടെ ഉത്തരവാദിത്വം വഹിച്ചിരിക്കുന്നത്. അതെനിക്കൊരു നയാക്കാശ് പോലും ചെലവഴിക്കുന്നതിനിടയാക്കുന്നില്ല. അവരെന്റെ യാത്രയുടെ ചെലവെടുത്തിരിക്കുകയും ഒരു മാർഗനിർദ്ദേശകനെ എനിക്ക് നൽകുകയും അദ്ദേഹം പരിശുദ്ധാലുമ നിറഞ്ഞ ഒരു പെന്തക്കോസ്ത് സഹോദരനുമാകുന്നു. ഞാൻ അവിടെ എത്തുമ്പോൾ കുരുക്കുകാരായ ചില ആളുകളെ കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തുന്നതിനായിട്ടുണ്ട്. അവർ നോർവീജിയക്കാരാകുന്നു. അവർ ഈ ടേപ്പുകൾ കേൾക്കുകയും കൂടാതെ പ്രകാശത്തെ കാണുകയും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ അവരെ സ്നാനപ്പെടുത്തുന്നതിന് അവർ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അടുത്ത ശനിയാഴ്ച വൈകുന്നേരത്ത് ബ്രിട്ടീഷ് കൊളംബിയയിലെ ഖത്തർ ശുശ്രൂഷ സംഘത്തിന്റെ തലവനെ ഡൌസൺ ക്രീക്കിലെ പൈൻ ലോഡ്ജിൽ വെച്ച് എനിക്ക് കൂടിക്കാഴ്ച നടത്തേണ്ടതായിട്ടുണ്ട്. അദ്ദേഹം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുന്നതിനായി വിശക്കുകയും ദാഹിക്കുകയുമാണ്. അതുകൊണ്ട് സ്നേഹിതരെ, ഇതെല്ലാവരും കൂടി ചേർന്നുകൊണ്ടുള്ള ഒരു പിന്തുടരലല്ല. ഞാൻ ഈ മാർഗനിർദ്ദേശകനെയും എന്നോടൊപ്പം പോകുന്ന സകല പ്രാസംഗികരെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തുന്നതിനാഗ്രഹിക്കുന്നു. അതൊരു സത്യമായ കാര്യമായിരിക്കെ എന്റെ ഹൃദയത്തെ ദൈവത്തെ കാണുന്നതിനായി വിശക്കുകയും ദാഹിപ്പിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ വചനത്തെ സമീപിക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളുടെ അധിക സമയം എടുക്കാതെ തിരുവെഴുത്തിൽ എവിടെയെങ്കിലും നിന്ന് ഒരു ചെറിയ കാര്യമെടുത്ത് നിങ്ങളെ പഠിപ്പിക്കുകയും അത് നിങ്ങളെ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സ്ഥാനത്തെത്തിക്കുന്നതിനിടയാക്കുന്നതിനായി ആഗ്രഹിക്കുന്നു. ആരോ ഇവിടെ നിൽക്കുന്നതായി ഞാൻ വിചാരിക്കുന്നു. ആരെങ്കിലും അടുത്ത് നിൽക്കുന്നവർ അത് കേട്ടിട്ട് പറയുമോ? ആ സഹോദരൻ പറഞ്ഞത് ഞാൻ കേട്ടില്ല. തന്റെ കുട്ടിയെ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നുവോ? തീർച്ചയായും സഹോദര, തീർച്ചയായും നിങ്ങളുടെ കുട്ടിയെയും കൊണ്ട് ഇവിടേക്ക് കടന്നു വരിക. അത് ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഞാൻ ഈ കാര്യത്തിൽ വിശ്വസിക്കുന്നതിനാൽ അവർ കുഞ്ഞുങ്ങളെയും കൊണ്ട് കടന്നു വരുന്നതിന് മുമ്പ് ഞാൻ ഈ കാര്യം ജനങ്ങളോട് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നു. സഹോദരൻ ആർണോൾഡും ടെഡിയും അകത്തുണ്ടോ? അവർ പിയാനോ വായിക്കുന്നതിനായി കടന്നു വന്നാൽ നന്നായിരിക്കും.
Now, many people sprinkle these little babies. And they call it infant baptism. Now, if your church does that, that's all right.
ഇപ്പോൾ വളരെയധികം പേർ ശിശുക്കളെ തളിക്കുകയും അതിനെ ശിശുസ്നാനം എന്ന് വിളിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ സഭ പ്രകാരം ചെയ്യുന്നുവെങ്കിൽ അത് നന്നായിരിക്കുന്നു. എന്നാൽ നിങ്ങൾ അപ്രകാരം അത് ചെയ്യുന്നുവെങ്കിൽ അത് നിങ്ങളുടെ സഭയുടെ നിയമമാകുന്നു. അത് തിരുവെഴുത്തല്ല എന്ന് മനസ്സിലാക്കിക്കൊള്ളുക. തിരുവെഴുത്ത് ശിശുക്കളെ സ്നാനപ്പെടുത്തുന്നതിനോ തളിക്കുന്നതിനെയോ പിന്താങ്ങുന്നില്ല.
There's no one ever sprinkled in the Bible. Everybody was baptized by immersion in the name of Jesus Christ.
ഏത് തരത്തിൽപ്പെട്ട തളിക്കലായാലും തിരുവെഴുത്തതിനെ പിന്താങ്ങുന്നില്ല. ബൈബിളിൽ ആരും ഒരിക്കലും തളിക്കപ്പെട്ടിട്ടില്ല. എല്ലാവരും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ജലത്തിൽ മുങ്ങി സ്നാനപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്.
But now the babies in the Bible, they brought them up and dedicated them to the Lord. They brought little children and dedicated them to the Lord, gave them to the arms of the Lord Jesus.
എന്നാൽ ഇപ്പോൾ ബൈബിളിൽ അവർ ശിശുക്കളെ കൊണ്ടുവന്നിട്ട് കർത്താവിന് സമർപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അവർ ശിശുക്കളെ കൊണ്ടുവന്ന് കർത്താവായ യേശുവിന്റെ കരങ്ങളിലേക്ക് കൊടുത്തിട്ട് അവരെ ദൈവത്തിന് സമർപ്പണം ചെയ്തിരുന്നു. സഹോദരി, നിങ്ങളുടെ കുട്ടിയെ കൊണ്ട് കടന്നു വരിക. മറ്റാരെങ്കിലും അവരുടെ കുട്ടികളെ സമർപ്പിക്കുന്നതിനായി ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞങ്ങൾക്കതിൽ സന്തോഷമുണ്ടായിരിക്കുകയും ഇത് നമ്മുടെ ശിശുക്കൾക്ക് വേണ്ടിയുള്ള ഒരു സമർപ്പണ ശുശ്രൂഷയായി നടത്തുകയും ചെയ്യാം. ഇപ്പോൾ യേശു അതിനെക്കുറിച്ച് തിരുവെഴുത്തിൽ നമുക്കിവിടെയുള്ള സഭയിൽ എല്ലാ തരത്തിൽപ്പെട്ട സഭാ സംഘടനക്കാരും ഒരുമിച്ച് കൂടിയുള്ള ഒരു മിശ്രിത കൂട്ടമാകുന്നു. അവരിൽ ചിലർ പ്രൊട്ടസ്റ്റന്റുകാരും ചിലർ കത്തോലിക്കരും കൂടാതെ യഹൂദന്മാർ പോലും ഇവിടെ കടന്നു വരുന്നുണ്ട്. അത് ഓർത്തഡോക്സ് യഹൂദന്മാരാകുന്നു. ആ കാരണത്താലാണ് ഞങ്ങളെ തന്നെ പൊതുവായ സഭാ സംഘടനക്കാർ എന്ന് കണിശമായി വിളിക്കുന്നത്. ആ കാരണത്താൽ ഈ സഭയെ അതൊരാത്മീയ സഭയായിരിക്കുന്നതിന് വേണ്ടി ബൈബിളിനോടൊപ്പം നിലപാടെടുക്കുന്നതിനായി ഞങ്ങൾ ശ്രമിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ബൈബിൾ എന്ത് പറയുന്നുവോ അതേ രീതിയിൽ തന്നെ കൃത്യമായും അതിനെ ഞങ്ങൾ പിന്തുടരുന്നു. ആദ്യ സഭ തന്നെയും കൂടാതെ സകല ക്രിസ്ത്യാനികളും ശുശ്രൂഷകരായ നിങ്ങളെല്ലാവരും ആദ്യ സഭയുടെ ചരിത്രം ഇത് തന്നെയായിരുന്നുവെന്ന് അംഗീകരിക്കുന്നു. ഇത് തന്നെയാണ് സംഭവിച്ചിരുന്നതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം.
I was speaking to a Catholic priest lives up here on the road recently, and he said, Mr. Brandon said, are you a non-Catholic or a Protestant? I said, a Protestant.
ഈ അടുത്ത സമയത്ത് ഇവിടെയുള്ള വഴിയരികിൽ താമസിക്കുന്ന ഒരു കത്തോലിക്കക്കാരനായ പുരോഹിതനുമായിട്ട് ഞാൻ സംസാരിക്കുകയായിരുന്നു. അദ്ദേഹം എന്നോട് ചോദിച്ചു, ശ്രീമാൻ ബ്രണഹാം, നിങ്ങൾ ഒരു കത്തോലിക്കാരനാണോ അതോ ഒരു പ്രൊട്ടസ്റ്റന്റുകാരനാണോ? ഞാൻ പറഞ്ഞു, ഒരു പ്രൊട്ടസ്റ്റന്റുകാരനാകുന്നു. അദ്ദേഹം പറഞ്ഞു, എങ്കിൽ നിങ്ങൾ ഞങ്ങളെ പ്രതിഷേധിക്കുകയാണ്. ഞാൻ പറഞ്ഞു, അല്ല ശ്രീമാൻ, ഞാൻ ജനങ്ങളെ പ്രതിഷേധിക്കുന്നില്ല, എന്നാൽ സഭയുടെ ഉപദേശമാണ് അത് ചെയ്യുന്നത്. എങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ ഒരു ബാപ്റ്റിസ്റ്റുകാരൻ എന്നാണോ അതോ ഒരു പ്രസ്ബിറ്റേറിയൻകാരൻ എന്നാണോ വിളിക്കുന്നത്? എന്താണ് വിളിക്കുന്നത്? ഞാൻ പറഞ്ഞു, അല്ല ശ്രീമാൻ, വെറും ഒരു ക്രിസ്ത്യാനി എന്ന് മാത്രമാകുന്നു. എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഉപദേശങ്ങൾക്ക് എവിടെ നിന്നാണ് രൂപം കൊടുക്കുന്നത്? ഒരു ക്രിസ്ത്യാനി ആയിരിക്കുന്നതിന് നിങ്ങളുടെ ഉപദേശങ്ങൾക്ക് രൂപം കൊടുക്കുന്നതിന് ഒരു അടിസ്ഥാനമുണ്ടായിരിക്കണമല്ലോ എന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ പറഞ്ഞു, അത് സത്യമാകുന്നു, അതിന്റെ അടിസ്ഥാനം ബൈബിൾ ആകുന്നു എന്നും പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, എങ്കിൽ അത് കത്തോലിക്ക സഭയുടെ ഇതിഹാസമാകുന്നു. ഞാൻ പറഞ്ഞു, അതങ്ങനെയാകുന്നുവെങ്കിൽ അപ്പോസ്തോലന്മാരെല്ലാം കത്തോലിക്കരായിരുന്നില്ലേ? അദ്ദേഹം പറഞ്ഞു, അതെ ശ്രീമാൻ. ഞാൻ പറഞ്ഞു, അത് ശരിയാണെന്ന് ഞാൻ അംഗീകരിക്കാൻ പോകുകയാണ്. എന്നാൽ നിങ്ങൾ എന്തുകൊണ്ടാണ് ആ തിരുവെഴുത്തിനോടൊപ്പം നിൽക്കാത്തത് എന്ന് ഞാൻ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, സഭയ്ക്ക് ഏത് സമയത്തും അവർക്ക് ആവശ്യമുള്ള പ്രകാരം തിരുവെഴുത്തുകളിൽ മാറ്റം വരുത്തുന്നതിന് ക്രിസ്തു അധികാരം നൽകിയിരിക്കുന്നു. ഞാൻ പറഞ്ഞു, എങ്കിൽ പിന്നെ നിങ്ങൾ മാറ്റം വരുത്തിയിരിക്കുകയും ഇന്ന് നിങ്ങൾക്ക് എന്താണോ ഉള്ളത് അത് കിട്ടിയിരിക്കുകയും ചെയ്യുന്നു. അദ്ദേഹം പറഞ്ഞു, അതെ ശ്രീമാൻ. ഞാൻ പറഞ്ഞു, എങ്കിൽ ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഇപ്രകാരം അത് ചെയ്തിരിക്കുമ്പോൾ പിന്നെ ക്രിസ്തു അതിമായി പ്രീതിപ്പെട്ടിരിക്കുകയില്ല. കാരണം ആദ്യ സഭയുടെ മേൽ അവൻ പരിശുദ്ധാത്മാവിനെ പകരുകയും അവർ രോഗികളെ സൌഖ്യമാക്കുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും ഭൂതങ്ങളെ പുറത്താക്കുകയും ആദ്യത്തെ കത്തോലിക്ക സഭയുടെ ഉപദേശത്തിനടിയിൽ അവർ വലുതും ഭയങ്കരവുമായ അത്ഭുത പ്രവൃത്തികൾ ചെയ്തിരുന്നു. എന്നാൽ അവർ ഉപദേശത്തിൽ നിന്നും മാറ്റം വരുത്തിയത് മുതൽ ഒരു കത്തോലിക്ക സഭയിൽ പിന്നെ അത് ചെയ്തു കണ്ടിട്ടില്ല. നമുക്ക് തിരികെ യഥാർത്ഥ കത്തോലിക്കയിലേക്ക് പോകാം. അവരെന്തായിരുന്നുവെന്ന് ബൈബിൾ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതിലേക്ക് നമുക്ക് പോകാം. ക്രിസ്തു അവരോടൊപ്പം നടന്നിരുന്നു. സ്നേഹിതരെ, ആ കാരണത്താലാണ് നാം ഏതെങ്കിലും ഒരു സഭയെയോ ഒരു സഭകളിലുള്ള ഏതെങ്കിലും മനുഷ്യരെയോ കുറ്റം പറയാൻ ശ്രമിക്കാത്തത്. എന്നാൽ നാം അതിനെ ബൈബിൾ പറഞ്ഞിരിക്കുന്ന പ്രകാരം പാലിക്കാൻ ശ്രമിക്കുന്നു. ഇപ്പോൾ ബൈബിളിൽ ഒരിക്കലും ഒരിടത്തും ഒരു ശിശുവിനെ സ്നാനപ്പെടുത്തിയിട്ടില്ല. കൂടാതെ ബൈബിളിൽ ഒരു ശിശുവിനെ ഒരിക്കലും ഒരിടത്തും തളിക്കുകയോ ചെയ്തിട്ടില്ല. എന്നാൽ ബൈബിൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഇപ്രകാരമാകുന്നു: അവൻ തൊടേണ്ടതിന് ചിലർ ശിശുക്കളെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. യേശു അവരെ അരികത്ത് വിളിച്ചു, പൈതങ്ങളെ എന്റെ അടുക്കൽ വരുവാൻ വിടുവീൻ, അവരെ തടുക്കരുത്, ദൈവരാജ്യം ഇങ്ങനെയുള്ളവരുടേതാകുന്നു എന്ന് പറഞ്ഞു. ഇപ്പോൾ അത് പൂർണ്ണമായും സത്യമാകുന്നു. ആ കാരണത്താൽ നാം ശിശുക്കളെ അവരുടെ മാതാപിതാക്കന്മാരുടെ കൈകളിൽ നിന്നെടുത്ത് നമ്മുടെ സ്വർഗീയ പിതാവിന് അവരെ ഒരു സമർപ്പണത്തിൽ കൂടി ഏറ്റവും ആഴമേറി ആത്മാർത്ഥതയോടെ അർപ്പിക്കുകയും ചെയ്യുന്നു.
Not baptized, because baptism is for remission of sins.
എനിക്ക് രണ്ട് കുഞ്ഞുങ്ങളുണ്ട്. അവർ ഇതുവരെയും സ്നാനപ്പെട്ടിട്ടില്ല. കാരണം അവർ സമർപ്പിക്കപ്പെടുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. എനിക്കൊരു കുട്ടി മഹത്വത്തിലുണ്ട്. അതും സമർപ്പിക്കപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്, സ്നാനപ്പെടുത്തിയിട്ടില്ല. കാരണം സ്നാനം പാപമോചനത്തിന് വേണ്ടിയാകുന്നു. അത് നിങ്ങൾ അനുതപിച്ചിരിക്കുന്നുവെന്ന് കാണിക്കുന്നു. ഈ ശിശുക്കൾ അനുതപിക്കുന്നതിന് വേണ്ടി യാതൊന്നും ചെയ്തിട്ടില്ല. അത് വെറുമൊരു ശിശുവായിട്ട് ഈ ലോകത്തിൽ ജനിച്ചിരിക്കുന്നു. ഇവിടെ എത്തുന്നതിന് വേണ്ടി ആ കുട്ടിയുടെ പക്കൽ യാതൊരു ശക്തിയുമില്ല. കൂടാതെ യാതൊരു പാപവുമില്ല. ക്രിസ്തു കുരിശിൽ മരിച്ചപ്പോൾ അവൻ ലോകത്തിന്റെ പാപത്തെ എടുത്തു കളയുന്നതിനായി മരിച്ചു. ഈ കുട്ടി അനുതപിക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാത്തിടത്തോളം യേശു ക്രിസ്തുവിന്റെ രക്തം അതിനുവേണ്ടി പ്രായച്ചിത്തം ചെയ്യുന്നു. ഇപ്പോൾ മാതാപിതാക്കന്മാർക്ക് ദൈവം അവർക്ക് നൽകിയിരിക്കുന്ന കുഞ്ഞുങ്ങളെ തിരികെ കൊണ്ടുവന്ന് അവന് സമർപ്പിക്കുന്നതിനുള്ള അവകാശമുണ്ട്. ഹന്ന ദേവാലയത്തിൽ വെച്ച് വാഗ്ദത്തം ചെയ്തു. അവൾ മച്ചിയായിരുന്നു. അവൾക്ക് പ്രായമേറിയിരിക്കുകയും അവൾക്ക് മക്കളില്ലാതെയും ഇരുന്നു. അവൾ അത്രമാത്രം ആത്മാർത്ഥതയോടെ വേദിയിൽ കിടന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തിട്ട് മന്ദിരത്തിലെ പുരോഹിതൻ അവൾ വീഞ്ഞു കുടിച്ചിരിക്കുന്നുവെന്ന് കുറ്റപ്പെടുത്തുകയുമുണ്ടായി. ദൈവം അവൾക്കൊരു മകനെ തരുന്നതിന് വേണ്ടി അവൾ വേദിയിൽ കിടന്ന് കരയുകയും നിലവിളിക്കുകയുമായിരുന്നു. അതിനുശേഷം അവൾ പറഞ്ഞു, ദൈവമേ, നീ എനിക്കൊരു മകനെ തരികയാണെങ്കിൽ ഞാൻ അവനെ തിരികെ ഇവിടെ കൊണ്ടുവന്ന് നിനക്ക് വേണ്ടി തിരികെ നൽകുന്നതാണ് എന്ന് പറഞ്ഞു. മാതാക്കളെ, നിങ്ങളുടെ മക്കളെയും നിങ്ങൾക്ക് ആ രീതിയിലാണ് കിട്ടിയിരിക്കുന്നത്. ദൈവം നിങ്ങൾക്ക് നിങ്ങളുടെ മകനെ തന്നിരിക്കുന്നു. അത് ഹന്നായ്ക്ക് അവളുടെ മകനെ ദൈവം കൊടുത്തതുപോലെ തന്നെയാകുന്നു. അങ്ങനെ ഇപ്പോൾ നിങ്ങളും ഹന്ന ബാലനായ ശമുവേലിനെ മന്ദിരത്തിലേക്ക് കൊണ്ടുവന്ന് ഒരു സമർപ്പണ ശുശ്രൂഷയിൽ കൂടെ അവന് കൊടുത്തതുപോലെ നിങ്ങളും ചെയ്യുന്നു. ഇപ്പോൾ ഞങ്ങൾ നിങ്ങളുടെ കുട്ടിയെ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ദൈവത്തോട് പ്രാർത്ഥനയിൽ കൂടെ സമർപ്പിച്ചിട്ട് തിരികെ നിങ്ങൾക്ക് നൽകുന്നു. ഇന്ന് രാത്രിയിൽ ഇവിടെ നിൽക്കുന്ന ഈ കൊച്ചു ബാലന്മാരും ബാലികമാരും ശാമുവേലിനെ പോലെ പ്രവാചകന്മാരും പ്രവാചകിമാരുമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ശ്രോതാക്കളായ നിങ്ങൾ ഒരു നിമിഷത്തേക്ക് നിങ്ങളുടെ തലകളെ വണങ്ങുക. ഏറ്റവും വാത്സല്യവാനും കൃപാലുവുമായ ദൈവമേ, അങ്ങയുടെ കൃപയും കരുണയും നിറഞ്ഞ സിംഹാസനത്തെ ഞങ്ങൾ പോയി കഴിഞ്ഞ ശേഷം കടന്നുവരുന്ന ഈ തലമുറയ്ക്ക് വേണ്ടി ഞങ്ങൾ സമീപിക്കുന്നു. ഈ കൊച്ചുകുട്ടികൾ അവരെയും പിടിച്ചുകൊണ്ട് ഇതാ ഇവിടെ നിൽക്കുന്നു. ഇന്ന് രാത്രിയിൽ അവരുടെ മാതാപിതാക്കന്മാരുടെ കരം പിടിച്ചുകൊണ്ട് അവരിവിടെ നിൽക്കുന്നു. അവർ നാളത്തെ വംശപരമ്പരയാകുന്നു. അതിനുവേണ്ടി ശരിയായ തുടക്കം കിട്ടുന്നത് തീർച്ചയാക്കുന്നതിനായി ഈ മാതാപിതാക്കന്മാർ അവരുടെ കൊച്ചുകുട്ടികളെ സമർപ്പിക്കുന്നതിനു വേണ്ടി ഇവിടെ കൊണ്ടുവന്നിരിക്കുകയും ഈ കൊച്ചുകുട്ടികളുടെ ജീവിതങ്ങളെ ജീവനുള്ള ദൈവത്തിന് കൊടുക്കുകയും ചെയ്യുന്നു. പിതാവേ, ഞാനും പാസ്റ്ററും കൂടി ഇവിടേക്ക് കടന്നുവന്ന് ഈ കുട്ടികളെ നിനക്ക് പ്രാർത്ഥനയിൽ കൂടി സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പിതാവേ, അവരെ അനുഗ്രഹിക്കണമേ. നിന്റെ കുഞ്ഞ് ദാസന്മാരായിട്ട് നീ അവരെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. അവർ ദീർഘകാലം സന്തോഷകരമായി ഭൂമിയിൽ ജീവിച്ച് കർത്താവായ യേശുവിന്റെ വരവ് കാണുന്നതിനിടയാക്കണമേ. അത് മാത്രമല്ല, അവരൊരു ദീർഘമായതും ആരോഗ്യകരവും സന്തോഷകരമായ ജീവിതം ജീവിച്ച് നിന്റെ ദാസന്മാരായിരിക്കുന്നതിനിടയാക്കണമേ. നീ അവരെ നയിക്കണമേ. നീ കുട്ടികളിൽ നിന്ന് പ്രാസംഗികരെയും പാട്ടുകാരെയും സുവിശേഷകന്മാരെയും സുവിശേഷ പ്രചാരണ പ്രവർത്തകരെയും നാളത്തേക്ക് വേണ്ടി ഉണ്ടാക്കണമേ. കർത്താവ് ഇത് അനുവദിച്ചു തരണമേ. അങ്ങയുടെ വിശുദ്ധ വചനമായി ഞങ്ങൾക്ക് നീ തന്നിരിക്കുന്ന നിന്റെ തിരുവെഴുത്തിനനുസരിച്ച് ഞങ്ങൾ ഇവരെ ഞങ്ങൾക്കറിയാവുന്നതിൽ ഏറ്റവും നല്ല രീതിയിൽ നിനക്കായി സമർപ്പിക്കുന്നു. ആ ബൈബിളിന്റെ അവസാനത്തെ പുസ്തകത്തിൽ ഈ പുസ്തകത്തിൽ നിന്ന് ഒരു വാക്ക് എടുക്കുകയോ ഇതിനോട് ഒരു വാക്ക് ചേർക്കുകയോ ചെയ്താൽ ജീവന്റെ പുസ്തകത്തിൽ നിന്നും അവന്റെ അംശം എടുക്കപ്പെടുമെന്ന് എഴുതിയിരിക്കുന്നു. അതിനാൽ ബൈബിൾ ദൈവത്തിന്റെ വിശുദ്ധ വചനമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഞങ്ങൾക്കിതിനോട് ഒരു വാക്ക് ചേർക്കാനോ ഇതിൽ നിന്ന് ഒരു വാക്ക് എടുക്കാനോ കഴിയില്ല. ആ കാരണത്താൽ കർത്താവെ, നീ ഞങ്ങൾക്കിത് നൽകിയിരിക്കുന്ന അതേ രീതിയിൽ അത് പഠിപ്പിക്കുകയും അത് ജീവിക്കാൻ നിന്റെ കൃപയിൽ ശ്രമിക്കുകയും ചെയ്യുന്നു. കടന്നുപോയിരുന്ന നാളുകളിൽ അവർ ശിശുക്കളെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നതുപോലെ ഞങ്ങളെ കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു. അവൻ മനുഷ്യരൂപത്തിൽ ഈ ഭൂമിയിൽ നിന്ന് രാത്രിയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ മാതാപിതാക്കന്മാരോട് അവരുടെ കുഞ്ഞുങ്ങളെയും കൊണ്ട് അവന്റെ പാദത്തിങ്കിലേക്ക് ഓടിച്ചെല്ലുമായിരുന്നു. അപ്പോൾ അവൻ അവരുടെ മേൽ കൈവച്ച് അവരെ അനുഗ്രഹിക്കുമായിരുന്നു. കർത്താവായ യേശുവേ, ഇന്ന് രാത്രിയിൽ നീ ഉന്നതന്റെ വലത്തുഭാഗത്തായിരിക്കുന്നുവല്ലോ. ഞങ്ങൾ ഇവിടെ നിന്റെ ദാസന്മാരായി ശേഷിക്കുകയും ആകുന്നു. ഞങ്ങളുടെ കരങ്ങൾ ഈ കുട്ടികളുടെ മേൽ വെച്ചുകൊണ്ട് നിന്നോട് പ്രാർത്ഥിക്കുകയും നീ അവരുടെ ജീവൻ എന്നതിന്റെ മഹത്വത്തിനായി എടുക്കുകയും ചെയ്യണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, ആമേൻ. ഇപ്പോൾ കർത്താവിന്റെ വചനത്തിൽ നിന്നും മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിലേക്ക് തിരിക്കാം. അതിന്റെ ഒരു ചെറിയ ഭാഗം മാത്രം ഞാൻ വായിച്ചിട്ട് കർത്താവ് അനുവദിക്കുന്ന പക്ഷം അടുത്ത 15-ോ 20-ോ നിമിഷ നേരത്തേക്ക് ഞാൻ ഒരു ചെറിയ വിഷയത്തെ എടുക്കാൻ ആഗ്രഹിക്കുന്നു. അതിനുശേഷം നമുക്ക് തിരുവത്താഴവും കാലുകഴുകൽ ശുശ്രൂഷയും സ്നാന ശുശ്രൂഷയുമുണ്ട്. അത് നമ്മെ ഏകദേശം 9:30 കൂടെ എത്തിക്കും. അതിനുശേഷം പിന്നെ സമാപിക്കുന്നതിന് കുറച്ചു നേരം കൂടി എടുക്കുന്നതായിരിക്കും. ഞാൻ 5-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം തൊട്ട് തുടങ്ങാൻ ആഗ്രഹിക്കുന്നു.
Rejoice and be exceedingly glad, for great is your reward in heaven, for so persecuted the prophets which were before you.
സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ചുല്ലസിപ്പിൻ. നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ അങ്ങനെ തന്നെ ഉപദ്രവിച്ചുവല്ലോ.
You are the salt of the earth. But if the salt has lost his savior, wherewith shall it be salted? It is henceforth good for nothing but to be cast out and be trodden under the foot of man.
നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിനെന്തൊന്നുകൊണ്ട് രസം വരുത്താം? പുറത്ത് കളഞ്ഞിട്ട് മനുഷ്യർ ചവിട്ടുവാനല്ലാതെ മറ്റൊന്നിനും പിന്നെ കൊള്ളുന്നതല്ല.
You are the light of the world. A city that sits on a hill cannot be hid.
നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല.
Neither do man light a candle and put it under a bushel. But on a candlestick, and it giveth light unto all that are in the house.
വിളക്ക് കത്തിച്ച് പറയിൻ കീഴിലല്ല തണ്ടിന്മേൽ അത്ര വെക്കുന്നത്. അപ്പോൾ അത് വീട്ടിലുള്ളവർക്ക് എല്ലാവർക്കും പ്രകാശിക്കുന്നു. അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. ഇവിടെയുള്ള അവസാനത്തെ വാക്യത്തിൽ നിന്നും ഞാൻ ഒരു വിഷയം എടുക്കാൻ ആഗ്രഹിക്കുന്നു. അത് 16 വാക്യമാകുന്നു. നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. തിരുവെഴുത്തിൽ നീതീകരണത്തെക്കുറിച്ച് രണ്ട് വ്യത്യസ്ത സ്ഥാനത്ത് രണ്ടു പേർ സംസാരിക്കുന്നത് നാം കാണുന്നു. അവരിൽ ഒരാൾ പൗലൂസും മറ്റൊരാൾ പത്രോസുമാകുന്നു. വിശുദ്ധ പൗലൂസും വിശുദ്ധ പത്രോസുമാകുന്നു. പൗലോസ് അബ്രഹാമിനെ വിശ്വാസത്താൽ നീതീകരിക്കുകയും പത്രോസ് പ്രവൃത്തികളാൽ നീതീകരിക്കുകയുമാകുന്നു. അവന്റെ പ്രവൃത്തികളാൽ അവൻ നീതീകരിക്കപ്പെട്ടുവെന്ന് പത്രോസ് പറയുകയും അവന്റെ വിശ്വാസത്താൽ അവൻ നീതീകരിക്കപ്പെട്ടുവെന്ന് പൗലോസ് പറയുകയും ചെയ്യുന്നു. ഇപ്പോൾ അവർ തമ്മിൽ വിപരീതമായിരിക്കുന്നില്ല, എന്നാൽ അവർ രണ്ട് വ്യത്യസ്തമായ നിലപാടിൽ അത് കാണുകയാണ് ചെയ്യുന്നത്. പൗലോസ് അബ്രഹാമിന്റെ വിശ്വാസത്തെക്കുറിച്ച് പറയുമ്പോൾ അത് ദൈവം എന്താണോ അബ്രഹാമിൽ കണ്ടിരുന്നത് അതായിരുന്നു. പത്രോസ് അവൻ അവകാശപ്പെട്ടിരുന്ന വിശ്വാസത്തിന്റെ പ്രവൃത്തികളെ കുറിച്ച് പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഇപ്രകാരം അത് എഴുതിയിരിക്കുന്നു, നിന്റെ വിശ്വാസം പ്രവൃത്തികൾ കൂടാതെ കാണിച്ചു തരിക, ഞാനും എന്റെ വിശ്വാസം പ്രവൃത്തികളാൽ കാണിച്ചു തരാം. അതുകൊണ്ട് ഇപ്പോൾ പൗലോസ് ദൈവം എന്താണോ കണ്ടത് അതിനെക്കുറിച്ച് സംസാരിക്കുകയും പത്രോസ് മനുഷ്യർ എന്താണോ കണ്ടത് അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നു. കാരണം ഒരു മനുഷ്യന്റെ പക്കൽ വിശ്വാസമുണ്ടെങ്കിൽ അവൻ അതുപോലെ പ്രവർത്തിക്കും, അവന്റെ ജീവൻ മറ്റുള്ളവർക്കത് കാണിക്കും. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഞാൻ നമ്മുടെ വെളിച്ചം പ്രകാശിക്കട്ടെ എന്ന വിഷയത്തിന്മേൽ സംസാരിക്കാൻ പോവുകയാണ്. ഇപ്പോൾ കുറച്ചു നേരത്തേക്ക് ഞാനിവിടെ വെറുതെ കാണിക്കുന്നതിനോ അല്ലെങ്കിൽ കേൾക്കുന്നതിനായി എഴുന്നേറ്റ് നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതൊരു ശരിയായ കാര്യമായിരിക്കുന്നില്ല. എന്നാൽ ദൈവം എന്നെ സഹായിക്കുന്ന പക്ഷം ഞാൻ എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുകയും അത് നമ്മുടെ ആത്മീയ വർധനയ്ക്കും നമ്മെ എല്ലാവരെയും സഹായിക്കുന്നതിനും നാം ഒരു നല്ല ജീവിതം ജീവിക്കാൻ കഴിയുന്നതിനും സഹായിക്കും. നാം ഒരു നല്ല ക്രിസ്ത്യാനിയായി ജീവിക്കുന്നതിന് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളതിന്റെ അറിവ് പ്രാപിക്കുന്നതിനും തെറ്റിതിരുത്തലിനും വേണ്ടിയാണ് നാം എല്ലാവരും ഇവിടെ ആയിരിക്കുന്നത് എന്ന് എനിക്ക് തീർച്ചയാണ്.
is to be a better Christian than I am. And I'm sure that's the heart's cry of every soul that's here tonight, is to be a better Christian.
Amen.
എന്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നതായ ഒരു കാര്യമുണ്ടെങ്കിൽ അത് ഞാൻ ഇപ്പോൾ ആയിരിക്കുന്നതിലും നല്ല ഒരു ക്രിസ്ത്യാനിയാകുക എന്നതാണ്. ഇന്ന് രാത്രിയിൽ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ ആത്മാക്കളുടെയും ഹൃദയവേദന ഒരു നല്ല ക്രിസ്ത്യാനിയാകുക എന്നതാണെന്ന് എനിക്ക് തീർച്ചയാണ്. കുറച്ച് സമയങ്ങൾക്ക് മുമ്പ് ഞാൻ വഴിയിൽ കൂടെ ഒരു നല്ല വേഗതയിൽ വാഹനം ഓടിച്ചു കൊണ്ടുപോകുമ്പോൾ സാധാരണയായി ഞാൻ സ്വയമായി വാഹനം ഓടിക്കുമ്പോൾ ചെയ്യാറുള്ളതുപോലെ വീക്ഷിക്കുകയായിരുന്നു. ഞാൻ ഒറ്റയ്ക്ക് വാഹനം ഓടിക്കുമ്പോൾ അതൊരു ഏകാന്തത പോലെയാകുന്നു. എനിക്ക് റേഡിയോ ഓൺ ചെയ്യാൻ കഴിയില്ല, കാരണം ആത്മീയ ഗീതങ്ങൾ കിട്ടുന്നിടത്ത് എന്തോ ചില കുടുംബ സംവിധാന പരിപാടി പ്രക്ഷേപണം ചെയ്യുകയും അത് കേട്ടാൽ അത് നിങ്ങളിലുള്ള ആത്മാവിനെ എടുത്തു കളയുകയും ചെയ്യുന്നതാകുന്നു. എനിക്ക് പ്രായമായതിനു ശേഷം മുതൽ ഞാൻ പോകുന്നിടത്തെല്ലാം ഒരു കടലാസിന്റെ പാഡ് എടുക്കാറുണ്ട്. കർത്താവ് എന്തെങ്കിലും എനിക്ക് വെളിപ്പെടുത്തി തരുമ്പോൾ ഞാനത് കുറിച്ചെടുക്കുന്നു.
I've even wrote on my gun stock in the woods. It was a bullet. And things like that, just to get a thought that is presented to me. Take a piece of tag out of my clothes or something and write on it. Something or another to keep the message in my mind.
ഞാൻ വെടിയുണ്ടകൊണ്ട് എന്റെ തോക്കിന്മേൽ പോലും എഴുതിയിട്ടുണ്ട്. ഈ കാര്യങ്ങൾ ഇപ്രകാരമായിട്ട് അതെനിക്ക് നൽകപ്പെട്ടതാണെന്ന് ഓർക്കുന്നതിന് വേണ്ടി എന്റെ വസ്ത്രത്തിൽ നിന്നും ഒരു തുണ്ടെടുത്ത് അതിൽ എഴുതാറുണ്ട്. ആ സന്ദേശത്തെ എന്റെ മനസ്സിൽ വെക്കുന്നതിനു വേണ്ടി അതുപോലെ എന്തെങ്കിലും ചെയ്യാറുണ്ട്. അങ്ങനെ ഞാൻ വഴിയിൽ കൂടി വാഹനം ഓടിച്ചു വരുമ്പോൾ ഒരു വലിയ മനോഹരമായ പരസ്യത്തിന്റെ ബോർഡ് ശ്രദ്ധിക്കുവാനിടയായി. സാധാരണയായി ഇതുപോലെയുള്ള വലിയ ബോർഡുകളിൽ അവർ വളരെയധികം കാര്യങ്ങൾ ഒട്ടിക്കാറുണ്ട്. എന്നാൽ ഈ പരസ്യത്തിന്റെ ബോർഡിൽ അപ്രകാരമുള്ള യാതൊന്നും ഉണ്ടായിരുന്നില്ല. സാധാരണയായി അവർക്ക് ഈ പരസ്യ ബോർഡുകളിൽ അർദ്ധനഗ്നരായ സ്ത്രീകളോ അല്ലെങ്കിൽ ഒരു പുത്തൻ തരത്തിലുള്ള സിഗരറ്റിന്റെയോ അല്ലെങ്കിൽ വിസ്കിയുടെയോ ബിയറിന്റെയോ അതുപോലെയുള്ള എന്തിന്റെയെങ്കിലും വലിയ തിളങ്ങുന്ന പരസ്യങ്ങളാണ് ഈ ബോർഡുകളിൽ പതിപ്പിക്കാറുള്ളത്. എന്നാൽ എന്റെ ആദ്യത്തെ കാഴ്ചയിൽ തന്നെ അതെന്നെ ആകർഷിക്കുകയുണ്ടായി, കാരണം അത് മറ്റെന്തെങ്കിലും അശ്ലീലമായ കാര്യങ്ങളാൽ നിറഞ്ഞിരുന്നതല്ല. അതിൽ അശ്ലീലത യാതൊന്നും ഉണ്ടായിരുന്നില്ല. ഞാനത് കാണുന്നതിനു വേണ്ടി തിരികെ നോക്കിയുണ്ടായി. അതൊരു മനോഹരമായ ബോർഡായിരുന്നു. അത് വെച്ചിരുന്ന സ്ഥലം അത്രമാത്രം ഉചിതമായിരുന്നിട്ട് നിങ്ങൾ ഈ വശത്തേക്ക് വണ്ടി തിരിക്കുമ്പോൾ അത് കാണാതിരിക്കാൻ കഴിയില്ലായിരുന്നു. എന്റെ പ്രതീക്ഷകൾക്കും അപ്പുറത്തായി അതിൽ ഒരു വാക്ക് മാത്രം എഴുതിയിരുന്നു. അത് വിശപ്പോ, വെറും വിശപ്പോ എന്നൊരു വാക്ക് മാത്രമേ എഴുതിയിരുന്നുള്ളൂ. അതിനുശേഷം ഞാൻ നോക്കിയപ്പോൾ ചെറിയ അക്ഷരത്തിൽ ഈ വലിയ ബോർഡിന്റെ താഴെയായിട്ട് 3 മൈൽ അപ്പുറെ എന്നെഴുതിയിരുന്നു. വിശപ്പോ 3 മൈൽ അപ്പുറെ എന്ന് മാത്രമായിരുന്നു.
The picture of big sizzling steaks and
so forth, and when you go in, you usually don't find anything like to advertise, but it's just an advertisement. But this seemed to have a different approach.
ഞാൻ അതിനെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങി. സാധാരണയായി ഒരു ലഘുഭക്ഷണശാല അവർക്ക് അതിന് കുറച്ച് ദൂരത്തായിട്ടുണ്ടെങ്കിൽ അവർ വേറൊരെണ്ണത്തെക്കാളും വലിയ തോതിൽ വിൽപ്പന നടത്തുന്നതിനായി വലിയ മൊരിച്ച മാംസകഷണത്തിന്റെയും മറ്റും പടങ്ങൾ അതിൽ പരസ്യപ്പെടുത്തും. നിങ്ങൾ അകത്ത് ചെല്ലുമ്പോൾ പരസ്യപ്പെടുത്തിയിട്ടുള്ളതുപോലെ യാതൊന്നും അവിടെ കണ്ടുകിട്ടുകയില്ല. അത് വെറുമൊരു പരസ്യം മാത്രമായിരിക്കും. എന്നാൽ ഇത് അതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ കാണപ്പെട്ടിരുന്നു.
And we find out that these people who are making such big progress in business are great men of advertisement.
ഇന്ന് നാം ജീവിക്കുന്ന കാലത്തെ എടുക്കുകയാണെങ്കിൽ ഇത് പരസ്യത്തിനായുള്ള ഒരു ചിലവഴിക്കലാകുന്നു. കൂടാതെ തങ്ങളുടെ വ്യവസായത്തിൽ മുന്നേറ്റം പ്രാപിക്കുന്ന ഈ ജനങ്ങൾ പരസ്യം പ്രസിദ്ധീകരിക്കുന്നതിൽ വലിയ മഹാന്മാരാകുന്നുവെന്ന് നമുക്ക് കാണാൻ കഴിയും.
They put it on television. They smear it on boards everywhere they can to advertise their products. Smoke this one, not a cough in a car load, and the thinking man's filter and some other man's tip or something like that.
അവർ അത് ടെലിവിഷനിലിടുന്നു. അവരുടെ ഉൽപ്പാദനങ്ങളെ പരസ്യപ്പെടുത്തുന്നതിനായി അത് വലിയ ബോർഡുകളിലും കൂടാതെ അവർക്ക് കഴിയാവുന്നിടത്തെല്ലാം എഴുതി പരസ്യപ്പെടുത്തുന്നു. ഇത് വലിക്കുക, ഒരു വാഹനം നിറയെ ഒരു ചുമ പോലുമില്ല. കൂടാതെ ചിന്തിക്കുന്ന മനുഷ്യന്റെ ഫിൽട്ടർ, മറ്റൊരു മനുഷ്യന്റെ യാത്ര, അങ്ങനെയെല്ലാം ആകുന്നു. അവരുടെ ബിയറുമായിട്ട് ദീർഘായുസോടെ ജീവിച്ചിരിക്കുക, ഇപ്രകാരമുള്ള സംഗതികളെല്ലാമായിട്ട് ഇത് പരസ്യം ചെയ്യലാകുന്നു. അങ്ങനെ അവർ വലിയ തോതിൽ അവരുടെ വരവ് നികുതിയെ പരസ്യം ചെയ്യുന്നതിൽ കൂടെ മാത്രമായിട്ട് എഴുതി തള്ളുന്നു. അത് തീർച്ചയായും കൊടുത്തു തീർക്കപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ ഇതിനുവേണ്ടി അത് കൊടുത്തു തീർക്കപ്പെടുന്നുവെങ്കിൽ പിന്നെ ക്രിസ്തുമതം അത് പരസ്യപ്പെടുത്തുകയാണെങ്കിൽ എന്തുകൊണ്ട് കൊടുത്തു തീർക്കപ്പെട്ടുകൂടാ എന്ന് ഞാൻ വിചാരിക്കാൻ തുടങ്ങി. അതിനുശേഷം ഒരു പരസ്യം എന്താണെന്ന് ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. ഒരു പരസ്യത്തിന് വേണ്ടി നിങ്ങളുടെ പക്കൽ ബാക്കിയുള്ളവരിൽ നിന്നും സ്വല്പം വ്യത്യസ്തമായ ഒരു കാര്യമുണ്ടായിരിക്കണം. അത് ലോകത്തിലുള്ള ബാക്കി കാര്യങ്ങളെ പോലെ തന്നെയാണെങ്കിൽ അതൊരിക്കലും ജനങ്ങളുടെ ശ്രദ്ധയെ ആകർഷിക്കുകയില്ല. ഇപ്പോൾ ഒരു മോട്ടോർ വാഹനത്തെ വാങ്ങിക്കുന്നതിന് വേണ്ടി തിരയുന്ന ഒരു മനുഷ്യനാണെങ്കിൽ ഈ പരസ്യത്തിന് ശ്രദ്ധ കൊടുക്കാതെ പോയെന്ന് വരാം. എന്നാൽ അയാൾക്ക് വിശക്കുന്നുവെങ്കിൽ ഈ പരസ്യത്തിനായി തന്നെ അയാൾ നോക്കിയിരിക്കും.
So, I believe that the Christian is God's billboard.
Amen.
I believe that each one of us is God's billboard.
അതുകൊണ്ട് ഒരു ക്രിസ്ത്യാനി ദൈവത്തിന്റെ പരസ്യം ചെയ്യുന്ന ബോർഡാകുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നാം ഓരോരുത്തരും ദൈവത്തിന്റെ പരസ്യ ബോർഡുകളാകുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനുവേണ്ടി നാം ചെയ്യുന്നത് പോലെയുള്ള വളരെയധികം കാര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. വെറും ഒരു സാധാരണമായ ജീവിതം ജീവിക്കുക, അത് ജനങ്ങളെ നിങ്ങളെ പോലെ വിശക്കുന്നതിനിടയാക്കും.
I noticed on this billboard, this certain one, it didn't claim nothing but just ask the question if you're hungry.
ഈ പ്രത്യേക പരസ്യത്തിൽ അത് യാതൊന്നും അവകാശപ്പെടാതെ നിങ്ങൾക്ക് വിശപ്പോ എന്നൊരു കാര്യം മാത്രം ചോദിച്ചിരുന്നതായി ഞാൻ ശ്രദ്ധിച്ചിരുന്നു.
And you cannot sell anybody anything to eat unless they are hungry. The first thing that advertisement does, the individual passing by has to see it.
ഒരു വ്യക്തിക്ക് വിശക്കാതെ ഭക്ഷ്യപ്പാനുള്ള യാതൊന്നും നിങ്ങൾക്ക് വിൽക്കാൻ കഴിയുകയില്ല. ഈ പരസ്യം ചെയ്യുന്ന ആദ്യത്തെ കാര്യം അതുവഴി കടന്നു പോകുന്ന ഓരോ വ്യക്തിയും കാണേണ്ടതായിട്ടുണ്ട്.
That's the only way they'll ever see Christ.
ലോകം ക്രിസ്തുവിനെ കാണുന്നതിനുള്ള ഏക വഴിയെന്നത് അവർ അതെന്നിലും നിങ്ങളിലും കാണുമ്പോഴാകുന്നു. ക്രിസ്തുവിനെ എപ്പോഴെങ്കിലും കാണുന്നതിനുള്ള ഏക വഴി അതാകുന്നു. അവരുടെ ബോധം സൂര്യാസ്തമയത്തോടും പക്ഷികളുടെ വിളിയോടും ഇലകളോടും പുല്ലിനോടും പൂക്കളോടും പാട്ടിനോടും ക്രിസ്തുവിനെ പ്രാപിച്ചു കഴിഞ്ഞ ശേഷം ആനന്ദിക്കുന്നതായ സന്ദേശത്തോടും മരവിച്ചു കഴിഞ്ഞിരിക്കുന്നു.
Each one of you from tonight on, remember you are God's billboards. And you're God's advertising agent.
എന്നാൽ ക്രിസ്തുവിനെ പ്രകടമാക്കുന്നതിന് നമുക്കൊരു സ്ഥാനത്തെത്തേണ്ടതായിട്ടുണ്ട്. നാം ഓരോരുത്തരും ദൈവത്തിന്റെ പരസ്യങ്ങളാകുന്നുവെന്ന് ഇന്ന് രാത്രി മുതൽ നാം ഓരോരുത്തരും ഓർത്തിരിക്കണം. നിങ്ങൾ ദൈവത്തിന്റെ പരസ്യം പതിക്കുന്ന ഏജന്റുമാരാകുന്നു.
So we don't want to smear a big lot of stuff on there that testify about things that we really are not. Let's first be that.
Amen.
Then when we be that, then the world will see Christ in you and me.
ക്രിസ്തു എന്താകുന്നുവെന്ന് കാണുന്നതിന് വേണ്ടി ലോകം നിങ്ങളെ നോക്കും. അതുകൊണ്ട് വാസ്തവമായി നാം ആയിരിക്കാത്ത കാര്യങ്ങളുടെ വലിയ സാക്ഷ്യങ്ങൾ നാം നമ്മുടെ മേൽ തേച്ചു പുരട്ടാൻ ആഗ്രഹിക്കുന്നില്ല. ആദ്യം നമുക്ക് പ്രകാരമായിരിക്കാം. അതിനുശേഷം നാം അതായി കഴിയുമ്പോൾ ലോകം ക്രിസ്തുവിനെ എന്നിലും നിങ്ങളിലും
കാണുന്നതായിരിക്കും.
ഏത് പരസ്യത്തിലായാലും ആദ്യത്തെ കാര്യമെന്നത് ഒരു വ്യക്തി അത് കണ്ടിരിക്കണമെന്നുള്ളതാണ്. അതിനുശേഷം അടുത്ത കാര്യം അവർക്കത് ആവശ്യമായിരിക്കണമെന്നാണ്. അവർ അത് കണ്ടിട്ട് അവർക്കത് ആവശ്യമില്ല എങ്കിൽ പിന്നെ അതൊരു വ്യത്യസ്തമായ കാര്യമാണ്. എന്നാൽ നിങ്ങളൊരു വ്യത്യസ്തമായ പരസ്യം അവിടെ കൊടുത്തിട്ടില്ല. എന്നാൽ അവർ അത് ആദ്യമായിട്ട് കണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കത് അത്രമാത്രം ആകർഷിതമാക്കേണ്ടതുണ്ട്. ഓ, രക്ഷയുടെ ആകർഷണത്വം ഒരു വ്യക്തിയോട് എന്ത് ചെയ്യുന്നുവെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുവെന്ന് ഞാൻ ആശിക്കുന്നു. ലോകത്തെ നമുക്ക് ക്രിസ്തുവിലേക്ക് ആകർഷിക്കേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി സുവിശേഷത്തിന് ഒരു ആകർഷണമുണ്ട്. ദൈവത്തിനു വേണ്ടി വിശക്കുന്നവർക്ക് വേണ്ടിയത് അതിലുണ്ട്. വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവരെ മാത്രമേ അത് ആകർഷിക്കുകയുള്ളൂ. അവർക്ക് വേണ്ടിയാണ് നാം പോകുന്നതും. കാരണം പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എന്റെ അടുക്കൽ വരാൻ കഴിയില്ല.
But there's so many that the Father has drawn and are hungering and thirsty to find God and don't know where to find Him. Because those who are supposed to be billboards is so smothered up with the things of the world that they can't see where they got any more than they got before they come to Him.
Oh, Lord.
പിതാവ് ആകർഷിച്ചവരായി വളരെ പേരുണ്ട്. അവർ ദൈവത്തെ കണ്ടുപിടിക്കുന്നതിനായി വിശക്കുകയും ദാഹിക്കുകയുമാണ്. എന്നാൽ എവിടെ കണ്ടുപിടിക്കാൻ കഴിയുമെന്ന് അവർക്കറിയില്ല. കാരണം അതിനുവേണ്ടി പരസ്യമായിരിക്കേണ്ട ജനങ്ങൾ ലോകകാര്യങ്ങളുടെ അശ്ലീലതയിൽ അത്രമാത്രം നിറഞ്ഞിട്ട് അവർ ദൈവത്തിന്റെ അടുക്കൽ വരുന്നതിന് മുമ്പുണ്ടായിരുന്നതിലും എന്തെങ്കിലും കൂടുതലായിട്ടുണ്ടെന്ന് അവർക്ക് കാണാൻ കഴിയുന്നില്ല. അവർ ലോകത്തെ പോലെ തന്നെ ജീവിക്കുന്നു. അവർ ലോകത്തെ പോലെ സംസാരിക്കുന്നു. ലോകർ പാടുന്നതായ അതേ പാട്ടുകൾ തന്നെ അവർ പാടുന്നു. അവർ ലോകത്തെ പോലെ തന്നെ വസ്ത്രധാരണം ചെയ്യുകയും വിശേഷിച്ചും സ്ത്രീവർഗം എന്ന് ഞാൻ അർത്ഥമാക്കുന്നു. അവർ ലോകത്തെ പോലെ തന്നെ പെരുമാറുകയും അവർ ലൗകികതയുടെ സ്ഥലങ്ങളിലേക്ക് പോകുകയും അവർ ലൗകികമായ വിനോദങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്യുന്നു.
He said that that you were holy rover to me, that I was a holy rover.
ഒരു കർത്തൃദാസനെ കുറിച്ച് കഴിഞ്ഞ ദിവസം ആരോ എന്നോട് പറഞ്ഞിരുന്നു, ഞാൻ ആ വ്യക്തിയെ സ്നേഹിക്കുന്നു, അദ്ദേഹം ഒരു മഹാനായ വ്യക്തിയാണെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അദ്ദേഹം പറഞ്ഞു, നിങ്ങളെല്ലാം വിശുദ്ധ ഉരുളുകാരാകുന്നു, എന്നെ കുറിച്ച് ഞാനൊരു വിശുദ്ധ ഉരുളുകാരനാകുന്നു എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെയാകുന്നുവെന്ന് ഞാൻ വിചാരിക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ വിശുദ്ധനായിരിക്കാൻ ആഗ്രഹിക്കുന്നു, കർത്താവിനോട് ഉരുളാൻ പറഞ്ഞാൽ ഞാൻ ഉരുളുകയും ചെയ്യും. എന്നാൽ ഞാൻ വിശുദ്ധനായിരിക്കാൻ ആഗ്രഹിക്കുകയും എങ്ങനെയൊക്കെ ആയാലും ഒരു വിശുദ്ധ ജീവിതം ജീവിക്കാൻ ആഗ്രഹിക്കുകയും, അതായത് ദൈവം മുമ്പാകെ വൃത്തിയായിരിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നുവെന്ന് ഞാൻ അർത്ഥമാക്കുന്നു.
That you run out overseas and around like that and made yourself a missionary, no church sent you, and you just made yourself a handmade missionary.
അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ വിദേശത്തേക്കും മറ്റെല്ലായിടത്തേക്കും പോയിട്ട് നിങ്ങളെ തന്നെ സ്വയം ഒരു മതപ്രചാരക പ്രവർത്തകനാകിയിരിക്കുന്നു. ഒരു സഭയും നിങ്ങളെ അതിനുവേണ്ടി അയക്കാതെ നിങ്ങൾ സ്വയം നിങ്ങളെ തന്നെ ഒരു മതപ്രചാരണ പ്രവർത്തനക്കാരനാക്കിയിരിക്കുകയാണ്.
Because that they're not looking for that. They're looking for Christ.
ഞാൻ പറഞ്ഞു, ഇത് ഞാൻ സ്വയമായി ഉണ്ടാക്കിയ ഒരു മതപ്രചാരണ പ്രവർത്തനമാണെങ്കിൽ അത് ഈ ലോകത്തിന്റെ ശ്രദ്ധയെ ഒരിക്കലും ആകർഷിക്കുകയില്ല. കാരണം അവർ അതിനായി കാത്തിരിക്കുന്നില്ല, അവർ ക്രിസ്തുവിനായി കാത്തിരിക്കുകയാണ്.
And we find out that those men and people that think those things, there is two different classes. God has two different classes.
അതിനാൽ ഈ മനുഷ്യരും കൂടാതെ മറ്റു ജനങ്ങളും ഇപ്രകാരമുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നുവെന്ന് നമുക്ക് കാണാൻ കഴിയും. രണ്ട് വ്യത്യസ്ത മാർഗമാണ് ഉള്ളത്. ദൈവത്തിന് രണ്ട് വിവിധ തരക്കാരാണുള്ളത്. അവരിൽ ഒരു തരക്കാരെ ദൈവം ഉപയോഗിക്കുന്നത് അവരുടെ വീടുകളിൽ തന്നെ ആയിരിക്കാനും രോഗികളെ വിവാഹിതരാക്കുന്നതിനും മരിച്ചവരെ അടക്കുന്നതിനും കുഞ്ഞുങ്ങളെ ഉമ്മ വയ്ക്കുന്നതിനും അവരുടെ യൗവനക്കാരെ വിവാഹം കഴിപ്പിക്കുന്നതിനും അതുപോലെയുള്ള കാര്യങ്ങൾക്കുമാകുന്നു. അവരിൽ വളരെയധികം പേർക്കും ഒരു വാൾ ഉറയിലിട്ടുകൊണ്ട് പുറത്തേക്കിറങ്ങി ഒരു ഇരുവായ്ത്തലയുള്ള വാളുമായി മുൻനിരയിൽ നിൽക്കുന്നതിനറിയില്ല. ശത്രുവിനെതിരായി പോരാടുന്ന ഒരു യുദ്ധത്തെക്കുറിച്ച് തന്നെ അവർക്കറിയില്ല.
Great man who can stand with put a sermon out that's just so touched up and also can talk with such language so the Webster would hardly know what they were saying. They got degrees in college. But that's all right. When you're talking to an intellectual group that's just looking for a church home.
അവർ വളരെ മിടുക്കന്മാരും വേദശാസ്ത്ര പണ്ഡിതന്മാരും മഹാന്മാരും ആയ മനുഷ്യരുമായിട്ട് അവർക്കവിടെ നിന്നുകൊണ്ട് ഒരു തേച്ചുമെനിക്ക് ഒരു സന്ദേശം നൽകാൻ കഴിയുകയും കൂടാതെ അതുപോലെയുള്ള ഒരു ഭാഷ തന്നെ ഉപയോഗിക്കാൻ കഴിയുകയും ചെയ്തിട്ട് അവരെന്താണ് പറയുന്നതെന്ന് വെബ്സ്റ്റർക്ക് തന്നെ കഷ്ടിച്ച് പിടികിട്ടുകയുള്ളൂ. അവർക്ക് കോളേജിൽ നിന്നും ബിരുദം കിട്ടിയിട്ടുണ്ട്. എന്നാൽ സഭയെ വീടായിട്ട് മാത്രം കാണുന്ന വിവേകശാലികളായ ഒരു കൂട്ടം ജനങ്ങളോട് അവർ സംസാരിക്കുമ്പോൾ അത് കൊള്ളാമായിരിക്കും. എന്നാൽ നിങ്ങൾ യുദ്ധക്കളത്തിലെത്തുമ്പോൾ അവർക്ക് ഇതിലും കൂടുതലായി ആവശ്യമാകുന്നു. സർവശക്തനായ ദൈവത്തിന്റെ ശക്തിയെ വെളിപ്പെട്ട് കാണിക്കേണ്ടത് ആവശ്യമാകുന്നു. അല്ല എങ്കിൽ അവർക്കൊരിക്കലും അത് വിൽക്കാൻ കഴിയില്ല. അവർക്ക് ക്രിസ്തുവിനെ അവന്റെ പുനരുദ്ധാനത്തിൽ കാണേണ്ടത് ആവശ്യമായിരിക്കുന്നു. എന്നിരിക്കലും ഇപ്പോൾ ഈ മനുഷ്യർക്ക് ഒരു ഇരുവായ്ത്തലയുള്ള വാളെടുത്ത് ശത്രുവിനോട് ഏറ്റുമുട്ടി പൊരുതുന്നത് എന്താണെന്ന് അറിയില്ല. അവിടെ പിശാചിക്കളും മന്ത്രവാദികളായ ഡോക്ടർമാരും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടി നിങ്ങളെ ഓരോ കാര്യത്തിലും അവിടെ നിന്നുകൊണ്ട് വെല്ലുവിളിക്കും.
Then you can't take it.
അവിടെ ബൈബിൾ വായിച്ചിട്ടുള്ള മനുഷ്യർ പറയും, യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണെങ്കിൽ പിന്നെ പരിശുദ്ധാത്മാ പിൻ സമയത്ത് ചെയ്തതുപോലെ ഇത് നിർവഹിച്ച് ചെയ്ത് ഞങ്ങൾ കാണട്ടെ. മനസ്സിലായില്ലേ? അവിടെ നിങ്ങൾക്കൊരു സ്കോളർഷിപ്പ് എടുത്തുകൊണ്ട് അത് ചെയ്യാൻ കഴിയില്ല. അതിനുവേണ്ടി യേശു ക്രിസ്തുവിന്റെ ശക്തിയും പുനരുദ്ധാനവും കൂടി കൂടിച്ചേർന്ന് അത് ഉത്പാദിപ്പിക്കുന്നു. അതെ. ഇപ്പോൾ അതിനുവേണ്ടിയാണ് വിശക്കുന്ന ദേശക്കാർ കാത്തിരിക്കുന്നത്. അവർക്കത് കാണേണ്ടത് ആവശ്യമാകുന്നു. അവർക്കത് ആവശ്യമാകുന്നു. അതേ കാര്യമാണ് ഈ ദേശത്തിനും ഉണ്ടായിരിക്കേണ്ടത്.
That's the reason tonight that we got all these warnings of atomic war. It's because the nations have seen it that they have and don't want it.
Amen.
ആ കാരണത്താലാണ് ഇന്ന് രാത്രിയിൽ നമുക്കൊരു ആറ്റോമിക യുദ്ധത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് കിട്ടിയിരിക്കുന്നത്. കാരണം ദേശം അത് കണ്ടിരിക്കുകയും കൂടാതെ ഈ ദേശത്ത് അതുണ്ടായിരിക്കുകയും അത് ആവശ്യമില്ലാതെയും ഇരിക്കുന്നു. ആ കാരണത്താൽ ദൈവിക ന്യായവിധി അവരുടെ മേലായിരിക്കുന്നു. കാരണം നാം തുലാസിൽ തൂക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു.
Mr. Kennedy, I believe his name is Kennedy, that sat down for this, so many officers down for this segregational war. He sat down 400 and something down in the south to stop this segregational war.
ഞാൻ നമ്മുടെ രാഷ്ട്രപതിയായ ശ്രീമൻ കെന്നഡിയെയും കണ്ടിരിക്കുന്നു. ടോം, അദ്ദേഹത്തിന്റെ പേര് കെന്നഡി എന്ന് തന്നെയല്ലേ എന്ന് ഞാൻ വിചാരിക്കുന്നു. അദ്ദേഹം തന്നെ വളരെയധികം ഉദ്യോഗസ്ഥന്മാരെ ഈ വർണ്ണവിവേചന യുദ്ധത്തിനായി അവിടെ കയച്ചിരിക്കുന്നു. 400 പേരെ ഈ വർണ്ണവിവേചന യുദ്ധം നിർത്തുന്നതിനായി തെക്കൻ നാടുകളിലേക്ക് അയച്ചിരിക്കുന്നു. അദ്ദേഹം അത് പൂർണ്ണ രീതിയിൽ അവസാനിപ്പിച്ചപ്പോൾ പിന്നെ അവർ അയക്കുന്നത് തടയുകയും അപ്പോൾ അവർക്ക് കൃത്യമായും 666 പേരാണ് ഉണ്ടായിരുന്നത്. അത് ടൈം മാസികയിൽ പ്രസിദ്ധീകരിച്ചിരുന്നു. ഹോ, ഈ ജനങ്ങൾ ആത്മീയരായിട്ട് ഈ 666 എന്താണെന്ന് കാണുന്നതിനായി ഉണരുവാൻ മാത്രം കഴിഞ്ഞാൽ എത്ര നന്നായിരുന്നു. കൃത്യമായും അത് തന്നെ അവർക്കുണ്ടായിരിക്കുകയും അത് ഈ മാസത്തെ ടൈം മാസികയിൽ പ്രസിദ്ധീകരിക്കുകയും ഉണ്ടായി.
Jesus said, blessed are they that do hunger and thirst for righteousness, for they shall be filled. Now you've got the hunger and thirst for it.
ജനങ്ങൾക്ക് ദൈവത്തെ ആവശ്യമാകാൻ തുടങ്ങിയും അവർക്ക് ദാഹിക്കുകയും ചെയ്യാൻ തുടങ്ങിയപ്പോൾ യേശു പറഞ്ഞു, നീതിക്കായി വിശന്നും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ, എന്തുകൊണ്ടെന്നാൽ അവർ തൃപ്തരാക്കപ്പെടും എന്ന് നാം കാണുന്നു. ഇപ്പോൾ അതിനുവേണ്ടി നിങ്ങൾക്ക് വിശക്കുകയും ദാഹിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാകുന്നു.
Christ is our sponsor. For this sponsorship is by Christ, and He is giving us our life to sponsor Him.
നാം ക്രിസ്തുവിന്റെ പരസ്യങ്ങളാകുന്നു. ക്രിസ്തു നമ്മുടെ ഉത്തരവാദിത്വം വഹിക്കുന്നവനാകുന്നു. കാരണം ഈ ഉത്തരവാദിത്വം ക്രിസ്തുവിനാലാകുന്നു. ക്രിസ്തുവിനെ അവതരിപ്പിക്കുന്നതിന് വേണ്ടി അവൻ നമുക്ക് നമ്മുടെ ജീവനെയും തരുന്നു.
What kind of a person would you be if you sponsored somebody? What kind of person ought we to be if we are sponsored by Christ?
നിങ്ങൾ മറ്റാരെങ്കിലും മൂലം ഉത്തരവാദപ്പെട്ട് കഴിയുകയാണെങ്കിൽ പിന്നെ ഏത് വിധത്തിലുള്ള ഒരു വ്യക്തിയായിരിക്കണം? നാം ക്രിസ്തുവിനാൽ ഉത്തരവാദപ്പെട്ട് കഴിയുകയാണെങ്കിൽ പിന്നെ നാം ഏത് തരത്തിലുള്ള ജനങ്ങളാകേണ്ടതാകുന്നു?
He gives us salvation. He gives us our healing. He gives us our health and strength. He gives us our food. He gives us our home.
അവൻ നമുക്ക് രക്ഷയെ നൽകുന്നു. അവൻ നമുക്ക് രോഗശാന്തി നൽകുന്നു. അവൻ നമുക്ക് ആരോഗ്യവും ബലവും നൽകുന്നു. അവൻ നമുക്ക് നമ്മുടെ ആഹാരം നൽകുന്നു. അവൻ നമുക്ക് നമ്മുടെ ഭവനം നൽകുന്നു. എങ്കിൽ പിന്നെ നാം ക്രിസ്തുവിനാൽ ഉത്തരവാദപ്പെട്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ പെന്തിക്കോസ്തുകാരായ ജനങ്ങൾ യേശു ക്രിസ്തുവിന്റെ പ്രതിനിധികളാകുന്നു. അവർ യേശു ക്രിസ്തുവിനാൽ പ്രതിനിധീകരിക്കപ്പെട്ട് ജനങ്ങൾക്കൊരു മാതൃകയായിരിക്കുന്നതിനായി പരിശുദ്ധാത്മാവ് നൽകപ്പെട്ടിരിക്കുന്നു.
We should be so in such a condition that will cause all the world to be want to be like us.
ഇന്ന് നാം എന്താകണ്ടിയിരിക്കുന്നു? ഇന്ന് സഭ എവിടെയാകണ്ടിയിരിക്കുന്നു? നാം അതുപോലെ ഒരു അവസ്ഥയിലെത്തിയിട്ട് അത് മുഴുവൻ ലോകത്തെയും നമ്മെ പോലെ ആകുന്നതിനു വേണ്ടി ആഗ്രഹിപ്പിച്ചിരിക്കണം. കാരണം മനുഷ്യർ തെരുവിലിറങ്ങിയിട്ട് പറയും, ഈ മനുഷ്യനോട് അയാളുടെ ധാർമ്മികപരമായ ഉപദേശങ്ങളിൽ ഞാൻ യോജിക്കുന്നില്ല. എങ്കിലും ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, അയാൾ ഒരു യഥാർത്ഥ ക്രിസ്ത്യാനി തന്നെയാണ്. സ്ത്രീകൾ തെരുവിൽ കൂടെ പോകുമ്പോഴും ഇതുപോലെ തന്നെ പറയപ്പെട്ടിരിക്കണം, ആ സ്ത്രീ കാഴ്ചയ്ക്ക് പഴയ പരിഷ്കാരിയാണ്, നിങ്ങൾ കാണുന്ന മറ്റുള്ള സ്ത്രീകളെ പോലെ അവൾ ആയിരിക്കുന്നില്ല. എന്നാൽ ഈ നഗരത്തിൽ ക്രിസ്ത്യാനിയായിട്ടൊരു മഹിളയുണ്ടെങ്കിൽ അത് ആ പോകുന്ന സ്ത്രീയാകുന്നു, കാരണം നാം യേശു ക്രിസ്തുവിനാൽ പ്രതിനിധാനം ചെയ്യപ്പെട്ടവരാകുന്നു. ആമേൻ. നാം അവന്റെ പരസ്യങ്ങളായിരിക്കുകയും അവനാൽ പ്രതിനിധീകരിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നുവെങ്കിൽ പിന്നെ നാം ഏത് രീതിയിലുള്ള ആളുകളായിരിക്കണം? എങ്കിൽ പിന്നെ ക്രിസ്തുവിൽ നിന്നാണ് നമുക്ക് നമ്മുടെ ജീവനും നമ്മുടെ ശക്തിയും. നമുക്കുണ്ടായിരിക്കുന്നതെല്ലാം തന്നെ പിന്നെ ക്രിസ്തുവിൽ നിന്നും വരുന്നു. അവൻ നമ്മുടെ ഉത്തരവാദിയാകുന്നു. ഓ, ഞാൻ അതിനുവേണ്ടി അത്രമാത്രം നന്ദിയുള്ളവനാകുന്നു. അതുകൊണ്ട് നാം അവനെ പോലെ ആയിരിക്കണം. നാം എന്താണ് ചെയ്യുന്നതെന്നും നാം എന്താണ് പറയുന്നതെന്നും നമ്മുടെ ദിവസേനയുള്ള ജീവിതത്തിൽ നാം എന്താണ് ചെയ്യുന്നതെന്നുമുള്ളതിനെ കുറിച്ച് വളരെ സൂക്ഷിക്കുക, കാരണം നാം ക്രിസ്തുവിനാൽ ഉത്തരവാദപ്പെട്ടവരാകുന്നു. നാം ക്രിസ്തുവിനാൽ ഉത്തരവാദപ്പെട്ടവരാണെങ്കിൽ പിന്നെ നാം എങ്ങനെ നടന്നിരിക്കണം? നാം ക്രിസ്തുവിനാൽ ഉത്തരവാദപ്പെട്ടവരാണെങ്കിൽ നാം എന്ത് പറഞ്ഞിരിക്കണം? ആരെങ്കിലും നമുക്കെതിരായി ദുഷിപ്പ് പറഞ്ഞാൽ, നാം ക്രിസ്തുവിനാൽ പ്രതിനിധാനം ചെയ്യപ്പെട്ടവരാണെങ്കിൽ നാം എന്ത് പറഞ്ഞിരിക്കണം? നാം ക്രിസ്തുവിനെ പോലെ ആയിരിക്കണം. അത് ശരിയല്ലേ? മറ്റൊരു കാര്യം കൂടി നാം ചെയ്തിരിക്കണം. ഈ ഒരു കാര്യം മാത്രമല്ല, എന്നാൽ ദൈവദാസന്മാരായ നാം മറ്റൊരു കാര്യം കൂടി ചെയ്തിരിക്കണം. അത് വിശന്ന് അപേക്ഷിക്കുന്നവരോട് നാം സുവിശേഷം പ്രസംഗിച്ചിരിക്കണം എന്നുള്ളതാണ്. നാം സുവിശേഷത്തെ സാമൂഹിക രീതിയിൽ പ്രസംഗിച്ചിട്ട് പറയുകയാണ്, നിങ്ങൾ വന്ന് ഞങ്ങളുടെ സഭാസംഘടനയിൽ ചേരേണ്ടിയതാകുന്നു. ഞങ്ങളുടെ സഭയിൽ കഴിഞ്ഞ വർഷത്തിലും 4,000-ലും ജനങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നു. എന്നാൽ ഇത് അതാകുന്നില്ല. നിങ്ങൾ എന്റെ സഭയിൽ വരികയും അല്ലെങ്കിൽ എന്റെ സഭയിൽ ഒരു അംഗമാകുകയുമാണെങ്കിൽ പിന്നെ നിങ്ങൾ വൃദ്ധരാകുമ്പോൾ നിങ്ങൾ പരിപാലിക്കപ്പെടുന്നതാണ്. അങ്ങനെ ഇതൊരു ഇൻഷുറൻസ് പോളിസി പോലെയായിട്ട് നിങ്ങളൊരു വിശ്വസ്തനായ അംഗമാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് വയസ്സാകുമ്പോൾ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടത് ചെയ്യുന്നതാണ്. ഞങ്ങൾ അത് നോക്കിക്കൊള്ളുന്നതാണ്. അതിപ്പോഴും ഒരാകർഷണമേറിയ കാര്യമല്ല. എന്നാൽ നാം ചെയ്യാൻ ആഗ്രഹിക്കുന്നതായ കാര്യമെന്നത് ഒരു വിശക്കുന്ന ലോകത്തിന് വേണ്ടതായ ഒരു സുവിശേഷം പ്രസംഗിക്കുക എന്നതാണ്. ഒരു വിശക്കുന്ന ലോകത്തിന് അവർ എവിടെ നിന്നാണ് വന്നിരിക്കുന്നതെന്നും അവർ ആരാണെന്നും അവരെവിടേക്ക് പോകുന്നുവെന്നും കാണാൻ പോലും കഴിയാതെ നിങ്ങൾക്ക് എങ്ങനെ അവരോട് അഭ്യർത്ഥിക്കാൻ കഴിയും? അതിനുവേണ്ടി ഇവിടെ തന്നെ നമുക്ക് ചുറ്റുമായി ക്രിസ്തുവിനെ ഒരു ജീവിക്കുന്ന അന്തരീക്ഷത്തിലേക്ക് ഉയർത്തുന്ന ഒരു സുവിശേഷം പ്രസംഗിക്കാതെ എങ്ങനെ അവർക്കത് കാണാൻ കഴിയും?
We could join the Mason, the Odd Fellows, the any other lodge. Join some lodge, it'd be just as well.
നമുക്കത് ചെയ്യാൻ കഴിയില്ല, അതിന് യാതൊരു വഴിയുമില്ല. നമുക്ക് ചേരാൻ കഴിയും, നമുക്ക് മേസണിൽ ചേരാനും ഓഡ് ഫെലോസിൽ ചേരാനും മറ്റേതെങ്കിലും ലോഡ്ജിൽ ചേരാനും കഴിയും. ഏതെങ്കിലും ഒരു ലോഡ്ജിൽ ചേരുന്നത് ഇതിന് തുല്യമാണ്. എന്നാൽ വിശക്കുന്ന ജനങ്ങൾക്ക് ആവശ്യമേറിയ ഒരു സുവിശേഷം നമുക്ക് പ്രസംഗിക്കേണ്ടിയിരിക്കുന്നു. അത് നീതിക്കായി വിശക്കുന്നവരെയും ദാഹിക്കുന്നവരെയും പിടിക്കും. നീതിക്കായി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ. എന്തുകൊണ്ടെന്നാൽ അവർ തൃപ്തരാക്കപ്പെടും.
Now, how would it be? The righteous shall be filled. Filled with what? The Holy Spirit.
ഇപ്പോൾ അവർ അതെങ്ങനെ ചെയ്യും? നീതിമാൻ തൃപ്തനാക്കപ്പെടും. എന്തിനാലാണ് തൃപ്തനാക്കപ്പെടുന്നത്? പരിശുദ്ധാത്മാവിനാലാകുന്നു. ബൈബിൾ സ്റ്റേഫാനോസിനെ കുറിച്ച് അവൻ എന്തിനാൽ നിറഞ്ഞിരുന്നുവെന്നാണ് പറയുന്നത്? ശക്തിയാൽ നിറഞ്ഞിരുന്നോ? വിശ്വാസത്താൽ നിറഞ്ഞിരുന്നോ? സ്നേഹത്താൽ നിറഞ്ഞിരുന്നോ? പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞിരുന്നുവെന്നാണ് പറയുന്നത്. അവൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവനായിരുന്നതുകൊണ്ടാണ് അവൻ എന്താണോ അത് അവനാക്കി തീർത്തത്. അവൻ ക്രിസ്തുവിനു വേണ്ടി വാസ്തവികമായ ഒരു പരസ്യം പ്രസിദ്ധീകരിക്കപ്പെട്ടതായിരുന്നു.
And he stood alone, just him alone, out before the great Sanhedrin court. Maybe 2,000 or 3,000 Jews, or 5,000, standing there with a pointed finger.
അന്ന് രാവിലെ സമയം ന്യായാധിപസംഘത്തിന്റെ മുമ്പിൽ അവൻ നിൽക്കുകയും അവർ അവനെ കുറ്റം വിധിക്കുകയും ചെയ്തു. ഈ മനുഷ്യൻ എന്ന് കുറ്റം പറഞ്ഞുകൊണ്ട് അവൻ ചെയ്ത ഓരോ കാര്യങ്ങളെയും അവർ പറഞ്ഞു. അവനൊറ്റക്കേകനായി ആ ന്യായാധിപസംഘത്തിന് മുമ്പിൽ നിന്നു. ഒരുപക്ഷെ 2,000 or 3,000 അല്ലെങ്കിൽ 5,000 യഹൂദന്മാർ അവന്റെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് അവിടെ നിന്നിരുന്നു. അവൻ അവിടേക്ക് നടന്നു ചെന്നപ്പോൾ അവന്റെ മുഖം ഒരു ദൈവദൂതന്റെ മുഖം പോലെ കണ്ടു എന്ന് ബൈബിൾ പറയുന്നു. അതിന്റെ അർത്ഥം അവന്റെ മുഖത്ത് നിന്നൊരു വെളിച്ചം മിന്നിയിരുന്നു എന്ന് അർത്ഥമാക്കുന്നില്ല. താൻ എന്താണ് പറയുന്നതെന്ന് അറിയാവുന്ന ഒരു സന്ദേശവാഹകൻ തന്നെ ഒരു ദൂതനായിരിക്കാം.
Stephen's walked out there not afraid of death.
Amen.
He wasn't afraid of nothing because he knew what he was talking about.
സ്തേഫാനോസ് മരണത്തെ പേടിക്കാതെ അവിടേക്ക് നടന്നു ചെന്നു. അവൻ യാതൊന്നും ഭയപ്പെട്ടിരുന്നില്ല. കാരണം അവൻ എന്താണ് സംസാരിച്ചിരുന്നതെന്ന് അവൻ അറിയാമായിരുന്നു. അത് പൗലോസ് പറഞ്ഞതുപോലെ ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നറിയുന്നു. അവൻ എന്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തൻ എന്ന് ഉറച്ചുമിരിക്കുന്നു. എന്നാൽ സ്തേഫാനോസ് അവന്റെ രക്തത്തിന് വേണ്ടി നിലവിളിക്കുന്ന ഒരു കൂട്ടം ചെന്നായ്ക്കളുടെ മുമ്പിലേക്ക്, ഒരു ചെമ്മരിയാടിനെ പോലെ ആ ന്യായാധിപ സംഘത്തിന് മുമ്പിലേക്ക് നടന്നു ചെന്നു. അവർ അവനെ കുറ്റം വിധിക്കുകയും അവന്റെ നേരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് വിരൽ ചൂണ്ടിക്കൊണ്ടിരിക്കുകയും ചെയ്തു. അവൻ എന്താണ് ചെയ്തത്? അവൻ പറഞ്ഞു, സഹോദരന്മാരും പിതാക്കന്മാരുമായ പുരുഷന്മാരെ കേൾപ്പീൻ, നമ്മുടെ പിതാവായ അബ്രഹാം മെസപ്പൊത്താമിയയിൽ ഇരിക്കുമ്പോൾ തന്നെ അവൻ വിളിച്ചു പുറത്തു കൊണ്ടുവരപ്പെടുന്നതിന് മുമ്പേ തേജോമയനായ ദൈവം അവന് പ്രത്യക്ഷനായി. അങ്ങനെ തുടങ്ങിക്കൊണ്ട് അബ്രഹാമിന്റെ സകല ചരിത്രവും എപ്രകാരം അവനിൽ കൂടെ അന്യജാതി വരുമെന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു.
You always resist the Holy Ghost like your father did, so do you.
Hallelujah.
He was God's advertising board.
അങ്ങനെ അവൻ ഒരു പ്രത്യേക സ്ഥാനത്തെത്തിയപ്പോൾ അവനെ ശ്രദ്ധിക്കുക. അവൻ ആത്മാവിൽ നിറഞ്ഞിരുന്നു. അവർ കാത്തിരിക്കുകയും അവന്റെ മേൽ കൈവയ്ക്കാതെ കാത്തിരിക്കാനും കഴിഞ്ഞിരുന്നില്ല. എന്നിട്ട് അവൻ പറഞ്ഞു, ശാഠ്യക്കാരും ഹൃദയത്തിനും ചെവിക്കും പരിച്ഛേദന ഇല്ലാത്തവരുമായുള്ളവരെ, നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ നിങ്ങളും എല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിനോട് മറുത്തു നിൽക്കുന്നു. അവൻ ദൈവത്തിന്റെ പരസ്യം പ്രസിദ്ധീകരിക്കപ്പെട്ട ബോർഡായിരുന്നു.
And when they stoned him to death, threw him outside the city and beat him to death with stones. When he was dying, he raised his head to heaven and asked forgiveness for those who were stoning him.
Amen.
The same that Jesus did at the cross.
അവർ അവനെ കല്ലെറിഞ്ഞു കൊല്ലുമ്പോൾ അവനെ നഗരത്തിന് പുറത്തു കൊണ്ടുപോയി അടിക്കുകയും കല്ലെറിയുകയും ചെയ്തിട്ട് അവൻ മരിക്കുമ്പോൾ യേശു കുരിശിൽ കിടന്നുകൊണ്ട് ചെയ്തതുപോലെ തന്നെ അവനെ കല്ലെറിയുന്നവർക്കായി അവൻ ക്ഷമ ചോദിക്കുകയുണ്ടായി. ദൈവം തന്റെ ആ ചെറിയ പരസ്യം അവിടേക്ക് എടുത്തുകൊണ്ടു പോകുന്നത് കണ്ടു. സ്തേഫാനോ സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കിയിട്ട് പറഞ്ഞു, ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും യേശു ദൈവത്തിന്റെ വലതുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നുവെന്ന് പറഞ്ഞു. അതിനുശേഷം അവൻ ദൈവത്തിന്റെ കരങ്ങളിൽ നിദ്ര പ്രാപിച്ചു. അവൻ വിശക്കുന്ന ലോകത്തിന് ഒരു പരസ്യമായിരുന്നു. അവിടെ എത്ര പേരുണ്ടായിരുന്നുവെന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. അവിടെ ഒരുപക്ഷെ 5000 പേരോളം ഉണ്ടായിരുന്നു. അവരിൽ എത്ര പേർ രക്ഷിക്കപ്പെടുകയുണ്ടായി? അവിടെ ഒരുവനുണ്ടായിരുന്നു. അവനത് അപ്പോൾ സ്വീകരിച്ചിരുന്നില്ല, എന്നാൽ വർഷങ്ങൾക്ക് ശേഷം സ്വീകരിക്കുകയുണ്ടായി. ഹാലലൂയ. എവിടെയോ നിങ്ങളുടെ സ്വാധീനത മരിക്കാതെ കിടക്കുന്നു. അവിടെ ശൗൽ എന്നൊരു യൗവനക്കാരനായ പരീശൻ അവന്റെ വസ്ത്രങ്ങൾ പിടിച്ചുകൊണ്ട് അവന്റെ മരണത്തിന് സാക്ഷ്യം കൊടുത്തു. എന്നാൽ അവൻ ഉയർത്തെഴുന്നേൽക്കപ്പെട്ട ക്രിസ്തുവിന്റെ ശക്തിയുടെ പരസ്യം ഈ ചെറിയ മനുഷ്യനിൽ കണ്ടപ്പോൾ അത് പിന്നെ ഒരിക്കലും അവനിൽ നിന്ന് വിട്ടുമാറിയിരുന്നില്ല. ആ മനുഷ്യൻ തന്നെ പൗലോസ് അന്ന് രാവിലെ സമയം അവിടെ നിന്നുകൊണ്ട് 1000-10000 ആത്മാക്കളെ ക്രിസ്തുവിങ്കിലേക്ക് നയിക്കുകയുണ്ടായി. കാരണം ഒരു മനുഷ്യൻ തന്റെ ജീവിതം ക്രിസ്തുവിന് വേണ്ടി പരസ്യമാക്കാൻ തയ്യാറായിരുന്നു.
No matter, we don't have to have big audiences, we don't have to preach to 10,000, we don't have to even preach, we can be God's advertisement board.
ഇന്ന് നാം എന്ത് ചെയ്തിരിക്കണം? നമുക്ക് വലിയ കൂട്ടം ശ്രോതാക്കളില്ല എന്നുള്ളതൊരു പ്രശ്നമല്ല. നമുക്ക് 10,000-ത്തോളം പേരോട് പ്രസംഗിക്കാനില്ല, നമുക്ക് പ്രസംഗിക്കേണ്ടത് പോലുമില്ല. നമുക്ക് ദൈവത്തിന്റെ പരസ്യം മാത്രമാകാൻ കഴിഞ്ഞാൽ മതിയാകുന്നു.
നിങ്ങളുടെ
ജീവൻ ഒരു ചെറുപ്പക്കാരനായ മനുഷ്യനെ സുവിശേഷത്തിൽ കൊണ്ടുവരാൻ കഴിയില്ല എന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? നിങ്ങളിൽ വൃദ്ധരായ ചില പുരുഷന്മാരും സ്ത്രീകളും കുറച്ച് ചെറുപ്പക്കാരായ മനുഷ്യരെ സുവിശേഷ മേഖലയിലേക്ക് ഇറങ്ങാൻ ഇടയാക്കിയിട്ട് 10,000-ത്തോളം ആത്മാക്കളെ ക്രിസ്തുവിന് വേണ്ടി നേടുന്നതിനിടയാക്കും. കാരണം അവർ ക്രിസ്തുവിനെ നിങ്ങളിൽ കാണുകയും നിങ്ങൾ ക്രിസ്തുവിനെ സുവിശേഷത്തിന്റെ സാമാന്യ ശക്തിയിൽ കൂടി അവരുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും ചെയ്തു. അതെ, ഇന്ന് നമുക്ക് ക്രിസ്തുവിനെ ആവശ്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അതെ ശ്രീമാൻ. ക്രിസ്തുവിനെ കാണുന്നതിനുള്ള ഏക വഴി എന്നത് ക്രിസ്തു നമ്മൾ ഓരോരുത്തരിലും പ്രതിഫലിക്കുമ്പോഴാകുന്നു. ഞാൻ ക്രിസ്തുവിനെ നിങ്ങളിലും നിങ്ങൾ അവനെ എന്നിലും കാണുന്നു. അപ്രകാരമാണ് നാം ക്രിസ്തുവിനെ കാണുന്നത്. ഞാൻ യോഗത്തിൽ വന്ന് പ്രസംഗിക്കാൻ തുടങ്ങുന്നു. ഞാൻ ജനങ്ങളെ ശ്രദ്ധിക്കുകയും അവർക്ക് താല്പര്യമുണ്ടോ ഇല്ലയോ എന്ന് കുറച്ചു നേരത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്കറിയാൻ കഴിയും. നിങ്ങൾ നിങ്ങളുടെ ശ്രോതാക്കളെ ശ്രദ്ധിക്കുക. നിങ്ങൾ അവരെ മുഷിപ്പിക്കുകയാണോ അല്ലയോ എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയും.
And the first thing you know, he's in singer, hanging on to every word, on expectation. See, I'm seeing Christ reflected in that person.
Amen.
Because he's hungering and thirsting for God.
ആദ്യത്തെ കാര്യം എന്താണെന്നാൽ അവർ ഓരോ വാക്കിലും ഒരു പ്രതീക്ഷയോടുകൂടി അവിടെ കാത്തിരിക്കുന്നതാണ്. ഞാൻ ക്രിസ്തുവിനെ ആ വ്യക്തിയിൽ പ്രതിഫലിച്ചു കാണുന്നു. കാരണം അവൻ ദൈവത്തിനായി വിശക്കുകയും ദാഹിക്കുകയുമാണ്.
Then me preaching the gospel, he sees the Christ reflecting in me. I see the Christ reflecting in him. That means
crying in our midst, amen.
Amen. Hungering and thirsting.
അതിനുശേഷം ഞാൻ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ അവൻ ക്രിസ്തുവിനെ എന്നിൽ പ്രതിഫലിച്ചു കാണുന്നു, ഞാൻ ക്രിസ്തുവിനെ അവനിൽ പ്രതിഫലിച്ചു കാണുന്നു. അതിന്റെ അർത്ഥം പിന്നെ ക്രിസ്തു നമ്മുടെ മധ്യയാകുന്നു എന്നതാണ്. ആമേൻ. വിശക്കുകയും ദാഹിക്കുകയുമാണ്. ഞാൻ ശ്രോതാക്കളെ അവർ അതെങ്ങനെയാണ് സ്വീകരിക്കുന്നതെന്ന് ശ്രദ്ധിക്കും. മറ്റെന്തെങ്കിലും വേറൊരു കാര്യം പറഞ്ഞിട്ട് അവരുടെ മേലത് എന്ത് താല്പര്യം കാട്ടുമെന്ന് ശ്രദ്ധിക്കും. അവരുടെ മുഖം ആനന്ദം കൊണ്ട് നിറഞ്ഞു തെളിയുന്നത് ശ്രദ്ധിക്കും. അപ്പോൾ അവർ എന്തെങ്കിലും സ്വീകരിക്കുന്നതിനായി തയ്യാറായിരിക്കും. അത് ക്രിസ്തുവാകുന്നു. സുവിശേഷത്തിന്റെ കാരണത്താൽ ആ വ്യക്തിയിൽ ക്രിസ്തു പ്രതിഫലിക്കുന്നത് ഞാൻ കാണുകയും ക്രിസ്തുവിന്റെ സാധാരണമായ സുവിശേഷം ആ ഹൃദയത്തിൽ സ്ഥാനമെടുക്കുകയും ചെയ്യുന്നു. കാരണം അവർ വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നു. ഞാനിവിടെ ഒരു പരസ്യം പ്രസിദ്ധീകരിക്കപ്പെട്ടത് കാണിച്ചിരിക്കുന്നു. ഏത് തരത്തിലുള്ള ഒരു പരസ്യമാകുന്നു? ഏതെങ്കിലും വേദശാസ്ത്രമോ ഏതെങ്കിലും മനുഷ്യനിർമ്മിതമായ മതസിദ്ധാന്തമോ ആയിരുന്നില്ല. എന്നാൽ ഇന്നും മാറ്റമില്ലാത്തവനായി അതേ ശക്തിയോടുകൂടിയ ക്രിസ്തു ആയിരിക്കുന്നു. കാരണം അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു. ആമേൻ. ദൈവത്തിന്റെ ശക്തി ഈ കെട്ടിടങ്ങളിൽ പ്രവർത്തിക്കുന്നത് അവർ കാണുകയും അത് ജനങ്ങളെ പിടിച്ചെടുക്കുകയും അവരുടെ ഹൃദയങ്ങളെ വിവേചിച്ചറിയുകയും രോഗികളെ സൗഖ്യമാക്കുകയും അവരുടെ ഹൃദയ രഹസ്യങ്ങളെ വെളിപ്പെടുത്തുകയും ചെകിടന്റെ ചെവി തുറക്കുകയും കുരുടന് കാഴ്ചകൊടുക്കുകയും ചെയ്യുന്നത് ശ്രദ്ധിക്കുക. എന്താകുന്നു ഇത്? ഇത് ആകർഷിക്കുകയാണ്. ഇത് ക്രിസ്തുവിന്റെ പരസ്യമാകുന്നു. ജനങ്ങൾ അത് കാണുകയും ഒരുമിച്ച് കൂടുകയും അവർ ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. അവർ ദൈവത്തെ സ്തുതിക്കുമ്പോൾ ഞാൻ അവരിൽ ശ്രദ്ധിക്കുകയും ഈ രീതിയിൽ അത് പോകുമ്പോൾ അവരിവിടെ അത് ശ്രദ്ധിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഓരോരുത്തരിലും നാം ക്രിസ്തു അവന്റെ വെളിച്ചം പ്രതിഫലിപ്പിച്ച് കാണുന്നു. എനിക്കിവിടെ അത് എത്രമാത്രം പ്രതിഫലിപ്പിക്കാൻ കഴിഞ്ഞാലും അത് നിങ്ങളുടെ മേലും പ്രതിഫലിക്കുന്നില്ലെങ്കിൽ പിന്നെ നമുക്കത് ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയില്ല. സുവിശേഷം സ്വീകരിക്കുന്നതിന് വേണ്ടി ആരെങ്കിലും അവിടെ ഇല്ലെങ്കിൽ പിന്നെ അത് ദുർബലമായി പോകുന്നു. അത് സ്വീകരിക്കാത്തവരായി വളരെ പേർ ഉണ്ടായിരിക്കാം. എന്നാൽ അത് സ്വീകരിക്കുന്നവരുടെ മേൽ അത് അവരുടെ ഉള്ളിൽ നിന്ന് പ്രതിഫലിക്കും. സ്തേഫാനോസിന്റെ വധസമയത്ത് ഒരുപക്ഷെ 5000 പേർ ആ രാവിലെ സമയം അവിടെ നിന്നിട്ടുണ്ടായിരിക്കണം. എന്നാൽ അത് പ്രതിഫലിച്ചത് ഒരൊറ്റ ഒരുവനിലായിരുന്നു. അവന്റെ ജീവന്റെ അവസാന സമയത്ത് തന്നെയും അപ്പോസ്തോലന്മാരിൽ ഒരുവനായി വിളിക്കപ്പെടുന്നതിന് ഞാൻ യോഗ്യനല്ല എന്നവൻ പറഞ്ഞിരുന്നു. കാരണം ഞാൻ ദൈവസഭയെ അത്യന്തം ഉപദ്രവിച്ച് മുടിച്ചിരുന്നു. രക്തസാക്ഷിയായ സ്തേഫാനോസിനെ കല്ലെറിയുന്നതിനുള്ള അവന്റെ സമ്മതം പൌലോസിനെ ഒരിക്കലും വിട്ടുമാറിയിരുന്നില്ല. ഞാൻ ദൈവസഭയെ അത്യന്തം ഉപദ്രവിച്ച് മുടിച്ചിരുന്നു എന്നവൻ പറഞ്ഞു. അതൊരിക്കലും അവനെ വിട്ടുമാറിയിരുന്നില്ല. കാരണം അവൻ ക്രിസ്തു പ്രതിഫലിക്കപ്പെട്ട് കണ്ടിരുന്നു. സ്തേഫാനോസ് എങ്ങനെയാണ് അത് ചെയ്തത്? ക്രിസ്തു അത്ഭുതം പ്രവർത്തിക്കുന്നവനാണെന്ന് അവൻ അറിയാമായിരുന്നിട്ടും അവൻ ഒരിക്കലും ഒരു അത്ഭുതം പ്രവർത്തിച്ചിരുന്നില്ല. അവൻ ഈ ശക്തിയെയും അതുപോലെയുള്ള ഈ കാര്യങ്ങളെയും എല്ലാം കുറിച്ച് അറിയാമായിരുന്നു. എന്നാൽ എന്താണ് അവൻ ചെയ്തത്? അവൻ തന്റെ ജീവനെ അതുപോലൊരു രീതിയിൽ അവതരിപ്പിച്ചിട്ട് അത് ക്രിസ്തുവിന്റെ ശക്തിയായിട്ട് അവർ അവനിൽ അത് കണ്ടിരുന്നു. ആമേൻ.
You may never put your hands on the sick person and feel the charge of Almighty God make a skeleton of a man turn back to life again.
നിങ്ങൾ ഒരിക്കലും ഒരു ദർശനം കണ്ടിട്ടുണ്ടാകില്ല. നിങ്ങൾ ഒരു രോഗിയുടെ മേൽ കൈവയ്ക്കുകയും സർവശക്തനായ ദൈവത്തിന്റെ ശക്തി അസ്ഥികൂടാരം മാത്രമായ ഒരു ജീവനെ വീണ്ടും ജീവങ്കിലേക്ക് കൊണ്ടുവരുത്തുന്നത് നിങ്ങൾ അനുഭവിച്ചിട്ടില്ലായിരിക്കാം.
You may never see standing under three or four rainbows. You may never see his image. You may never hear his voice. But still you can be a vessel.
അവൻ മൂന്ന് നാല് മഴവിലിന് അപ്പുറയായി നിന്ന് നിങ്ങൾ അവനെ ഒരിക്കലും കണ്ടിട്ടില്ലായിരിക്കാം. നിങ്ങൾ അവന്റെ സ്വരൂപത്തെ ഒരിക്കലും കണ്ടിട്ടില്ലായിരിക്കാം. അവന്റെ ശബ്ദത്തെ നിങ്ങൾ ഒരിക്കലും കേട്ടിട്ടില്ലായിരിക്കാം. എന്നാൽ അപ്പോഴും നിങ്ങൾക്ക് ലോകത്തിൽ നിന്ന് മാറി വിശുദ്ധിയോടും കലർപ്പില്ലാത്തതുമായ ഒരു ജീവിതത്തിൽ കൂടി ഒരു പരസ്യമായിട്ടത് ക്രിസ്തുവിനെ പ്രതിഫലിപ്പിക്കുന്നതിന് കഴിയും. നിങ്ങളുടെ ജീവന് ചുറ്റുമായി അഴുക്ക് കാര്യങ്ങൾ കോലാഹലമുണ്ടാക്കിയതാവില്ല. എന്നാൽ അതൊരു പരിശുദ്ധ കാര്യമായിട്ട് അത് വിശക്കുന്ന ഹൃദയങ്ങളെ നിങ്ങളെ പോലെ ആക്കുന്നതിന് വിശപ്പിക്കും. ആമേൻ.
That's right, hungering and thirsting. Let your light so shine before man that they may see your good works. See what you do and glorify the Father what's in heaven.
നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിനെ എന്തെന്നുകൊണ്ട് രസം വരുത്താൻ കഴിയും? അത് ശരിയാണ്, വിശക്കുകയും ദാഹിക്കുകയുമാണ്. മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് കണ്ടിട്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ.
Reflecting, wonderful. Yes, sir.
വിശക്കുകയും പ്രതിഫലിക്കുകയും ചെയ്യുന്ന പരസ്യങ്ങളാകുന്നു, അത്ഭുതകരമായിരിക്കുന്നു. അതെ ശ്രീമാൻ.
Now, also, we don't want to do this. We don't want to make a quick sale out of it. You say, well, I got converted last night. Hallelujah, the whole world. You can't do that. That's a quick sale. If we do that, the product's not much good.
അതോടൊപ്പം നാം ഇതും ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. നാം ഇതിൽ കൂടി ഒരു എളുപ്പ കച്ചവടം നടത്താൻ ആഗ്രഹിക്കുന്നില്ല. കഴിഞ്ഞ രാത്രിയിൽ ഞാൻ മാനസാന്തരപ്പെട്ടിരിക്കുന്നു, ഹാലലൂയ എന്ന് വെറുതെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്കതിന് കഴിയില്ല. അതൊരു പെട്ടെന്നുള്ള വിൽപ്പനയാകുന്നു. നാം അങ്ങനെ ചെയ്താൽ പിന്നെ ആ ഉത്പന്നം അത്ര നന്നതായിരിക്കില്ല. ഞാൻ നന്നായി ജീവിച്ചിട്ട് പറയുകയാണ്, എനിക്കറിയാം, ഞാൻ മാനസാന്തരപ്പെട്ട് കഴിഞ്ഞിട്ട് രണ്ടാഴ്ചയോളം ഞാൻ നന്നായി ജീവിച്ചിരുന്നു. രണ്ടാഴ്ച ഞാൻ ഒരു സമ്പൂർണ്ണ ജീവിതം ജീവിച്ചിരുന്നു. അതൊരു എളുപ്പ കച്ചവടമാണ്. അത് നമുക്കിവിടെ ഉണ്ടായിരുന്ന ഹാഡികോൾ മാതിരിയാണ്. അതൊരു കൂട്ടം പോഷകാഹാരങ്ങൾ എല്ലാം കൂടി ഒരുമിച്ച് പൊതിഞ്ഞുണ്ടാക്കിയതല്ലാതെ മറ്റ്യാതൊന്നുമായിരുന്നില്ല. അത് അധിക സമയം നിലനിന്നിരുന്നില്ല. അവസാനം അത് വ്യർത്ഥമായി പോയിരുന്നു. നിങ്ങൾ എല്ലാ ദിവസവും ഒരു ക്രിസ്ത്യാനിയായും എല്ലാ നാഴികയിലും ഒരു ക്രിസ്ത്യാനിയായും എല്ലാ വർഷവും ഒരു ക്രിസ്ത്യാനിയായിരിക്കുന്നതിനും ആഗ്രഹിച്ചിട്ട് ഒരു പെട്ടെന്നുള്ള വിൽപ്പന നടത്തുന്നില്ല. എന്നാൽ നിങ്ങളുടെ വെളിച്ചം പ്രകാശിക്കട്ടെ. നിങ്ങളൊരു വ്യക്തിയുടെ അടുക്കൽ ചെന്നിട്ട് അയാളോട് ക്രിസ്തുവിനെ സ്വീകരിക്കുന്നതിനായി അപേക്ഷിക്കുമ്പോൾ അയാൾ നിങ്ങളുടെ മുഖത്ത് നോക്കി പരിഹസിച്ചെന്നിരിക്കാം. അപ്പോൾ നിങ്ങൾ പറയും, കൊള്ളാം, ഇതിൽ യാതൊന്നുമില്ല, ഉണ്ടായിരുന്നെങ്കിൽ അയാൾ സ്വീകരിക്കുമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വിട്ടുപോകരുത്, അരുത്. അതൊരു ഹാഡികോൾ വിൽപ്പനയാണ്. നാം ഹാഡികോൾ വിൽപ്പന നടത്തുകയല്ല, നാം സുവിശേഷമാണ് വിൽക്കുന്നത്. അത് ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ ക്രിസ്തുവായ ജീവനുള്ള ദൈവത്തിന്റെ ശക്തിയാകുന്നു. ലോകം നിങ്ങളെ വെറുക്കുന്നുവെങ്കിൽ അവർ നിങ്ങളെ വെറുക്കുന്നതിന് മുമ്പ് ക്രിസ്തുവിനെ വെറുത്തിരുന്നു. അതേ കാരണത്താൽ അത് അവനെ കുരിശിലേക്ക് നയിച്ചു. എന്നാൽ നാം അവന്റെ പ്രതിനിധികളാകുന്നു, നാം അവന്റെ പരസ്യങ്ങളാകുന്നു, നാം അവനെ പ്രസിദ്ധീകരിക്കുന്നു.
Dr. PhD, LLD, the great sanctified church and so-and-so-and-so-and-so, founded way back and so-and-so-and-so-and-so, we have so-and-so-and-so-and-so. Get up! Make them hungry! Amen! Amen.
അതിനുവേണ്ടി വളരെയധികം അലങ്കൃതമായ കാര്യങ്ങളോ ഒത്തിരി ഡോക്ടർ ബിരുദമോ PhD LLD എന്നീ കാര്യങ്ങളോ വിശദീകരിക്കപ്പെട്ട ഇന്നയിന്ന മഹത്തായ സഭയെ ഇന്നയിന്ന വ്യക്തി പിൻകാലത്ത് സ്ഥാപിക്കുകയും അതിൽ ഇന്നയിന്ന കാര്യങ്ങളും മറ്റെല്ലാം ആകുന്നു. ഞങ്ങളുടെ സഭയിൽ ഇന്നയിന്ന ആൾക്കാർ വരുന്നുണ്ട് എന്നീ കാര്യങ്ങളുടെ യാതൊരു ആവശ്യമില്ല. അവരെ വിശക്കുന്നതിനിടയാക്കുക മാത്രം മതി. ആമേൻ. ഒരു സാധാരണമായ വൃത്തിയായ നിങ്ങളുടെ ജീവിതത്തിന്മേൽ ക്രിസ്തു എഴുതപ്പെട്ട ഒരു പരസ്യമായിട്ട് മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടിട്ട് സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തും. അതാകുന്നു ഇത്. ഈ ലോകത്തിന്റെ ചവറുകളാൽ കറപിടിക്കപ്പെടാനിടയാകരുത്. ഞാൻ ഇന്ന ഇന്ന സഭയിലെ അംഗമാണ്, അത് ഈ നഗരത്തിലെ ഏറ്റവും വലിയ സഭയാണ് എന്നാരെങ്കിലും പറയുന്നത് പോലെയുള്ള കാര്യവുമായിട്ട് നിങ്ങളെ തന്നെ പരസ്യപ്പെടുത്താൻ ശ്രമിക്കരുത്. ഞങ്ങളുടെ അയൽവക്കത്തുള്ള ഒരു മനുഷ്യൻ ഇവിടെ ഹൈവേയിലുള്ള ഒരു ചെറിയ സഭയെ വിട്ടിട്ട് ഒരു വലിയ സഭയിൽ ചെന്ന് അംഗമായി ചേരുകയുണ്ടായി. കാരണം അദ്ദേഹം പറഞ്ഞു, ഒരു നല്ല തരക്കാരായ ജനങ്ങളാണ് അവിടെ പോകുന്നത്. ഒരു നല്ല തരക്കാരായ ജനങ്ങളോ? നോക്കൂ, അവർക്കതറിയില്ല, അവരുടെ തലച്ചോറ് പൊടിയായിരിക്കുന്നു, ലോക കാര്യങ്ങളുമായി മലിനീകരിക്കപ്പെട്ടിരിക്കുന്നു. ഒരു നല്ല തരത്തിൽപ്പെട്ട ജനങ്ങളോ? ഒരു നല്ല തരത്തിൽപ്പെട്ട ജനങ്ങൾ എന്താകുന്നു? അത് ദൈവത്തിന്റെ ആത്മാവിൽ ജനിച്ച ആളുകളാകുന്നു. അവർ അത്രമാത്രം ദരിദ്രരാണെങ്കിൽ അവരുടെ അടുത്ത ആഹാരം വരുന്നത് എവിടെ നിന്നാണെന്ന് അവർക്കറിയില്ല. ആ തരത്തിൽപ്പെട്ട ജനങ്ങളാണ് എന്തിനെങ്കിലും യോഗ്യതയുള്ളവരായിട്ടുള്ളത്. വീണ്ടും ജനിച്ചവർ അവരാകുന്നു. യേശു വന്നപ്പോൾ ഏത് തരത്തിൽപ്പെട്ട ജനങ്ങളാണ് അവന് കിട്ടിയിരുന്നത്? വിദ്യാഭ്യാസമില്ലാത്തവരും മീൻപിടുത്തക്കാരുമായ ജനങ്ങളായിരുന്നു. സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ നൽകപ്പെട്ട അപ്പോസ്തോലനായ പൗലോസ് എന്ന മഹാനായ വിശുദ്ധന് തന്റെ സ്വന്തം പേരെഴുതി ഒപ്പിടാൻ തന്നെ അറിയില്ലായിരുന്നു. അവന്റെ മേൽ പഴയ മീന്റെ പുകയും മീന്റെ നാറ്റവും കൂടാതെ ഒരു പഴയ വഴുവഴുപ്പുള്ള വസ്ത്രവുമായിട്ട് യേശു ആ തരത്തിൽപ്പെട്ട മനുഷ്യരെയാണ് എടുത്തത്. അങ്ങനെയുള്ളവർ ഇന്ന് ആരാധനയ്ക്കായി പള്ളിയിൽ വന്നാൽ അവർ അവരെ തൊഴിച്ചു പുറത്താക്കി കളയും. ജനങ്ങൾ തരക്കാരെ നോക്കുന്നു. നിങ്ങൾക്കറിയാമോ, പിശാചും തരക്കാരിലാണ് ജീവിക്കുന്നത്. സ്വർഗത്തിൽ വെച്ചുണ്ടായ ആദ്യത്തെ മത്സരത്തിന് എന്താണ് കാരണമാക്കിയെന്ന് നിങ്ങൾക്കറിയാമോ? അത് ലൂസിഫർ ഒരു ഉയർന്ന തരത്തിൽപ്പെട്ട ജനങ്ങളെ ഒരുക്കിയിട്ട് അവന് ഒരു നല്ല തരത്തിൽപ്പെട്ട ദൂതന്മാരെ കിട്ടിയെന്ന് വിചാരിക്കുകയുണ്ടായതാണ്. മിഖായലിനേക്കാളും ഒരു വലിയ രാജ്യം, കൂടുതൽ മഹത്വമേറിയതും പ്രകാശമേറിയതുമായ രാജ്യം കിട്ടിയെന്ന് അവൻ വിചാരിച്ചു. എന്നാൽ അവൻ സ്വർഗത്തിൽ നിന്ന് തൊഴിച്ചു പുറത്താക്കപ്പെട്ടു. അതുകൊണ്ട് എവിടെ നിന്നാണ് ഈ തരക്കാർ വരുന്നതെന്ന് നോക്കിക്കാണുക. നിങ്ങൾ തരക്കാരിൽ നിന്ന് മാറി നിന്നുകൊള്ളുക. വിശക്കുന്നവന് തരക്കാരുടെ ആവശ്യമില്ല, വിശക്കുന്നവന് ആഹാരം ആവശ്യമായിരിക്കുന്നു. അതേ ശ്രീമാൻ, തണുപ്പിന് തീ വേണം, അതൊരു തീയുടെ പണമല്ല, തീ തന്നെ വേണം. വിശക്കുന്നവൻ ദൈവത്തിന് വേണ്ടി ദാഹിക്കുകയും അവന് സുവിശേഷവും യേശുക്രിസ്തുവിന്റെ ശക്തിയും ആവശ്യമായിരിക്കുന്നു. ആമേൻ. അതെത്ര സാധാരണമായാലും ലോകവുമായിട്ട് എത്ര പ്രസിദ്ധിയാർജിച്ചതല്ലെങ്കിലും അതൊരു കാര്യമല്ല, അവർക്ക് വാസ്തവികത ആവശ്യമായിരിക്കുന്നു.
A man that knows he's got to be God don't care about any class. He wants to find God. He wants to find assurance that when he comes down to the river, there'll be somebody there to meet him and show him the way.
ഒരു മരിക്കുന്ന മനുഷ്യന് തനിക്ക് ദൈവത്തെ കണ്ടുമുട്ടേണ്ടതായിട്ടുണ്ടെന്ന് അറിയാവുന്ന ഒരു മനുഷ്യൻ ഏത് തരക്കാരനാണെന്നുള്ളതിനെ കാര്യമാക്കുന്നില്ല. അവൻ ദൈവത്തെ കണ്ടുപിടിക്കാൻ ആഗ്രഹിക്കുന്നു. അവൻ നദിക്കരയിലെത്തുമ്പോൾ അവിടെ അവനെ കണ്ടുമുട്ടുന്നതിനും വഴി കാണിക്കുന്നതിനും ആരെങ്കിലും ഉണ്ടായിരിക്കണമെന്നുള്ളത് ഉറപ്പ് അവന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നു. എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു. അന്ത്യനാളുകളിൽ അവൻ ഈ ഭൂമിയിൽ നിൽക്കുമെന്ന് അറിയാവുന്നതായി എന്തെങ്കിലും അവന്റെ ഉള്ളിൽ നങ്കൂരമിടാൻ അവൻ ആഗ്രഹിക്കും. മരണത്തിനോ ജീവനോ ഉപദ്രവമോ പട്ടിണിയോ യാതൊന്നിനും നമ്മെ ക്രിസ്തുവേശുവിലുള്ള സ്നേഹത്തിൽ നിന്ന് വേർപിരിപ്പാൻ കഴിയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. അതുപോലെയുള്ള എന്തെങ്കിലുമാണ് അവർക്ക് ആവശ്യമായത്. ഒരു കപട വിശ്വാസമോ പെട്ടെന്നുള്ള ഒരു വിൽപ്പനയോ ഇവിടെ വന്ന് ഈ സഭയിൽ ചേരുക എന്നുള്ള എന്തെങ്കിലുമോ അല്ല. എനിക്ക് അതുപോലെയുള്ള എന്തെങ്കിലും ആവശ്യമാകുന്നു. ഞാൻ ചെന്ന് സഭയിൽ ചേരും, എനിക്കൊരു സമർപ്പണ യോഗമുണ്ടായിരിക്കും, എന്നിട്ട് പാസ്റ്റർ രഹസ്യമായിട്ട് എന്നെ സ്നാനപ്പെടുത്തിയിട്ട് പള്ളിയിൽ കൊണ്ടുപോകും. അല്ല അല്ല, ഇത് അതാകുന്നില്ല. അത് പെട്ടെന്നുള്ള വിൽപ്പന നടത്തുന്ന സംഗതിയാകുന്നു. അത് അധികം നീണ്ടു നിൽക്കില്ല. ഞാൻ വാസ്തവമായുള്ള ഒരു പഴയ പരിഷ്കാരത്തോടുകൂടിയ മാനസാന്തരം ആഗ്രഹിച്ചിട്ട് ഒരു പുരുഷനോ അല്ലെങ്കിൽ ഒരു സ്ത്രീയോ നേരെ കടന്നു വന്നിട്ട് ഞാൻ തെറ്റാകുന്നു എന്ന് പറയാൻ ആഗ്രഹിച്ചിരിക്കണം. ഞാൻ എന്റെ അയൽക്കാരനെ പോലെയാകുവാൻ ആഗ്രഹിക്കുന്നു. എന്റെ അയൽക്കാരി സ്ത്രീയെ പോലെ ഞാൻ ആഗ്രഹിക്കുന്നു. എന്റെ അയൽക്കാരനായ മനുഷ്യനെ പോലെയാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ മനുഷ്യരുടെ മുമ്പിൽ അത്രയും ഭക്തിയോടെ നടന്നിട്ട് അദ്ദേഹത്തെ കുറിച്ച് ജനങ്ങൾ ചിന്തിക്കുന്നത് പോലെ എന്നെ കുറിച്ചും അവർ ചിന്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ യേശു ക്രിസ്തുവിനെ പോലെ ആകാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ഇത് സമാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓർക്കുക, ഞാൻ തുടരുകയായിരുന്നു. എന്നാൽ ഇത് സമാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനിത് പറയാൻ ആഗ്രഹിക്കുന്നു. നാം അവന്റെ വിൽപ്പനക്കാരല്ല, എന്നാൽ നാം അവന്റെ പരസ്യങ്ങളാകുന്നു. നാം അവന്റെ വിൽപ്പനക്കാരനാണെന്ന് ഒരിക്കലും ചിന്തിക്കരുത്. അവന് വിൽപ്പനക്കാരുടെ ആവശ്യമില്ല, എന്നാൽ പരസ്യങ്ങൾ മാത്രം മതി. ഞാൻ പൊതുസേവന കമ്പനിയിൽ ജോലി ചെയ്തിരുന്നു. ഞങ്ങൾക്ക് ഈ മുഗൾ ലൈറ്റ് അവിടെ ഉണ്ടായിരുന്നു. അവർക്കതിന്റെ ഒരു മത്സരമുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ വിളക്ക് വിൽക്കുന്നവർക്ക് ഒരു സമ്മാനവും, കൂടാതെ ഇത്ര ശതമാനം അവർ നടത്തിയ വിൽപ്പനയ്ക്കായി കൊടുത്തുമിരുന്നു.
Is guaranteed to me. The company guaranteed the lamp to me. Now, if that lamp's any good, it'll sell itself. And if it is no good, then I'm putting something over on the public. It's not right.
ഈ വിളക്കുകൾ വിൽക്കുന്നതിന് വേണ്ടി എല്ലാ വ്യക്തികളും എല്ലാ തൊഴിലാളികൾക്കും ഒരു വിൽപ്പനക്കാരനാകേണ്ടിയിരുന്നു. അതുകൊണ്ട് ഈ ഉത്പന്നത്തെ അതിന്റെ കമ്പനി എനിക്ക് ഉറപ്പ് നൽകുകയാണെങ്കിൽ എന്ന് ഞാൻ ഓർത്തു. കാരണം ഈ വിളക്ക് നല്ലതാണെങ്കിൽ അത് സ്വയം തന്നെ അത് വിൽക്കും. അത് നല്ലതല്ലെങ്കിൽ പിന്നെ ഞാൻ പൊതുജനങ്ങളുടെ മുമ്പിൽ ശരിയായ ഒരു കാര്യമല്ല ചെയ്യുന്നത്. ഞാനൊരിക്കലും അതിൽ വിശ്വസിച്ചിരുന്നില്ല. ഈ ഉയർന്ന സമ്മർദ്ദമുള്ള വിൽപ്പനക്കാരുടെ കാര്യത്തെയും ഞാൻ വിശ്വസിച്ചിരുന്നില്ല. ആ കാരണത്താലാണ് ഞാൻ മതത്തിൽ വിശ്വസിക്കാത്തത്. എന്റെ പക്കൽ ഒരു നല്ല സംഗതി ഉണ്ടെങ്കിൽ അത് സ്വയം വിൽപ്പന നടത്തിക്കൊള്ളും. അത് ശരിയാണ്, അത് സ്വയം വിൽപ്പന നടത്തിക്കൊള്ളും.
സോ You know what I done? I went down there and I said to the superintendent, I said, are these lamps absolutely guaranteed?
Guaranteed, exactly.
They will not turn, no sir. And they're guaranteed, the workmanship and everything is guaranteed, yes.
അതുകൊണ്ട് ഞാൻ എന്താണ് ചെയ്തതെന്ന് നിങ്ങൾക്കറിയാമോ? ഞാൻ ചെന്നിട്ട് സൂപ്രണ്ടിനോട് ഈ വിളക്കുകൾ പൂർണ്ണമായും ഉത്തരവാദിത്തോടു കൂടിയതാണോ എന്ന് ഞാൻ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ശരിക്കും ഉത്തരവാദിത്തോടു കൂടിയതാണ്, അവ തിരിച്ചെടുക്കുകയില്ലേ? ഇല്ല ശ്രീമാൻ. അതിന്റെ ഗ്യാരണ്ടി ഉണ്ടോ? അതിന്റെ പണിയും മറ്റെല്ലാ കാര്യങ്ങളും ഗ്യാരണ്ടി ഉള്ളതാണോ? അതെ. അവർ ഉണ്ടാക്കിയിരുന്ന ഈ മനോഹരമായ വിളക്കിനെ ഞാൻ കണ്ടിരുന്നു. ഏതൊരു സ്ത്രീയും അവരുടെ മുറിയിൽ ആ വിളക്കിനെ പ്രശംസിക്കും. ഞാൻ എന്താണ് ചെയ്തത് നിങ്ങൾക്കറിയാമോ? ഞാൻ എനിക്ക് വേണ്ടി ഏകദേശം 200 വിളക്കുകൾ വണ്ടിയിൽ നിറച്ചിട്ട് എനിക്കറിയാവുന്നവരുടെ അടുക്കലെല്ലാം കൊണ്ടുപോയി. അവർ എന്നോട്, ബില്ലി, ഇന്ന് രാവിലെ നിനക്ക് എന്താണ് വേണ്ടത്? ഞാൻ എന്റെ ബില്ല് അടച്ചു കഴിഞ്ഞിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. എനിക്കതിന്റെ രസീത് കിട്ടാനുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ബില്ല് അടച്ചു കഴിഞ്ഞിരിക്കുന്നുവെന്ന് എനിക്കറിയാം. നിങ്ങൾ വേറൊരെണ്ണത്തിന് കൂടി അടയ്ക്കേണ്ടതായിട്ടുണ്ട് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പറഞ്ഞു, എന്റെ പക്കൽ ഒരു വിളക്കുണ്ട്. ഓ, എനിക്കത് വഹിക്കാൻ കഴിയുകയില്ല. ഒരു നിമിഷം നിൽക്കുക. ഇത് വാങ്ങിക്കുന്നതിന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലല്ലോ, എന്റെ പക്കൽ അതിന്റെ വലിയൊരു ഭാരമുണ്ട്. അതിലൊന്ന് നിങ്ങളുടെ വീട്ടിൽ വെക്കുന്നതിന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളത് രണ്ടാഴ്ചയോളം വെച്ചിട്ട് ആനന്ദിക്കുക. ഞാൻ തിരികെ വന്നത് എടുത്തുകൊള്ളാം. ഞങ്ങൾക്ക് ഇതിന്റെ പരസ്യം കൊടുക്കുന്നതിനായി തിരികെ എടുത്തുകൊണ്ട് പോകേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിത് നിങ്ങളുടെ വീട്ടിൽ വെച്ചുകൊള്ളട്ടെ. എങ്കിൽ ബില്ലി, എനിക്കിത് വാങ്ങിക്കാൻ കഴിയില്ല. അതിനുവേണ്ടിയ പണം എന്റെ പക്കലില്ല. അത് വാങ്ങിക്കുന്നതിന് ഞാൻ ആവശ്യപ്പെട്ടില്ലല്ലോ. ഞാൻ ആവശ്യപ്പെട്ടോ? അത് നിങ്ങളുടെ വീട്ടിൽ വെച്ചിട്ട് നിങ്ങൾ അത് ആനന്ദിക്കുന്നതിന് മാത്രമല്ലേ ഞാൻ ആവശ്യപ്പെട്ടുള്ളൂ. ഇതിൽ യാതൊരു കളിപ്പിക്കലുമില്ല, ഒരംശം പോലുമില്ല. നിങ്ങൾക്കെന്നെ അറിയാമല്ലോ. ഞാൻ തിരികെ വന്ന് ഇതെടുത്തുകൊള്ളാം. രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ ഞാൻ തിരികെ എടുത്തുകൊള്ളാം. ശരി, ഞാൻ വന്നത് എടുത്തുകൊള്ളാം. എനിക്കിത് എന്റെ വാഹനത്തിൽ നിന്ന് എവിടെയെങ്കിലും വെക്കുന്നതിനൊരു സ്ഥലം ആവശ്യമായിരിക്കും. അത് കൂടുതലായി ഇവിടെ ഇറക്കിയിട്ട് എന്റെ വാഹനത്തിൽ നിന്നും ഇതൊന്ന് ഇറങ്ങിക്കിട്ടിയാൽ മതി. നിങ്ങൾ ഇത് വാങ്ങിക്കുന്നതിന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതിനുവേണ്ടി ഞാൻ ആവശ്യപ്പെട്ടതുമില്ല. അതിവിടെ ഒന്ന് വെക്കുക മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. എന്നാൽ ഇത് പൊട്ടിപ്പോകുകയാണെങ്കിൽ എന്തായിരിക്കും? അതെന്റെ ഉത്തരവാദിത്തമാകുന്നു. ഞാനാണ് അതിന് പിന്നിലായി നിൽക്കുന്നത്. ഈ വിളക്ക് സ്വയം അതിന്റെ വിൽപ്പന നടത്തുമെന്നും അതൊരു നല്ല ഉൽപാദനമാണെന്നും എനിക്കറിയാമായിരുന്നു. ഞാൻ ഈ വിളക്ക് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചു. ഞാൻ വിതരണം ചെയ്ത 200 വിളക്കിൽ 10 പോലും എനിക്ക് തിരികെ എടുക്കേണ്ടി വന്നില്ല. അങ്ങനെ ഞാൻ മത്സരം ജയിച്ചു. എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണ്? ഈ വിളക്ക് തന്നെ സ്വയം അതിന്റെ വിൽപ്പന നടത്തി. നിങ്ങൾ ഒരിക്കലും ഇത് കാണുകയും അതെന്താണെന്ന് കാണുകയും ചെയ്തു കഴിയുമ്പോൾ പിന്നെ നിങ്ങൾക്കത് ആവശ്യമാകുന്നു. അത് സ്വയം വിൽപ്പന
ചെയ്തുകൊള്ളും.
ഇതും അതേ കാര്യം തന്നെയായിട്ട് നമുക്ക് ക്രിസ്തുവിനെ വിൽക്കുന്നതിന് വലിയ സമുദായ സഭകളുടെ ആവശ്യമില്ല. കൂടാതെ ഉയർന്ന വിദ്യാഭ്യാസമുള്ള പ്രാസംഗികരെയോ തേച്ചുമെനിക്കിയ നഗരാധിപന്മാരെയോ നമുക്ക് നഗരത്തിലുള്ള മറ്റ് വ്യത്യസ്ത കാര്യങ്ങളുടെയോ ആവശ്യമില്ല. നമുക്ക് ആവശ്യമായത് എന്താണെന്നാൽ അത് ക്രിസ്തുവാകുന്നു. ക്രിസ്തു സ്വയം വിൽക്കപ്പെട്ടുകൊള്ളും.
You have to join this organization, that means he's already sold on the product.
നിങ്ങൾക്ക് ക്രിസ്തുവിനെ ഒരു മനുഷ്യന്റെ ഹൃദയത്തിലിടാൻ കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അവനോട് ഈ സമുദായത്തിൽ ചേരണോ അതോ ആ സമുദായത്തിൽ ചേരണോ എന്ന് പറയേണ്ടതായി ആവശ്യമില്ല. അവൻ ആ ഉത്പന്നത്തിനായി വിറ്റ് കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾക്ക് വിശക്കുന്നുവോ? വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവരെ ഭാഗ്യവാന്മാർ. നാം തിരുവത്താഴമെടുക്കുന്നതിനായി ഇപ്പോൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു. ഇതുവരെയും ക്രിസ്തുവിനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാത്തവരായിട്ടുള്ളവരുണ്ടെങ്കിൽ, നിങ്ങൾ ഒരു ക്രിസ്ത്യാനിയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് വിശക്കും.
I've been a Christian 31 years now. And each day I hunger more for Christ than I did when I started. He gets sweeter as the days go by.
കഴിഞ്ഞ 31 വർഷങ്ങളായി ഞാൻ ഒരു ക്രിസ്ത്യാനിയായിരിക്കുകയും ഞാൻ തുടങ്ങിയപ്പോൾ ഉണ്ടായിരുന്നതിലും കൂടുതലായി ക്രിസ്തുവിനു വേണ്ടി ഞാൻ ദിനംതോറും വിശക്കുകയും ചെയ്യുന്നു. ദിവസങ്ങൾ കടന്നു പോകുന്തോറും അവൻ എനിക്ക് മാധുര്യവാനായി കൊണ്ടിരിക്കുന്നു.
And I watch these little billboards as I see him go down the street, watching out here in the hospital, watching in the hour of their death. Watching out here when they're at a showdown, watch that little lady, how she holds herself there as a real genuine saint.
അവന്റെ ചെറിയ പരസ്യങ്ങളായ ജനങ്ങളെ അവർ തെരുവിലേക്ക് പോകുമ്പോഴും അവരെ ഇവിടെയുള്ള ആശുപത്രിയിലും അവരുടെ മരണത്തിന് നാഴികയിലും അവരൊരു പ്രകടനത്തിലായിരിക്കുമ്പോഴും ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയും കൂടാതെ ആ മഹിളയെ അവളെ പ്രകാരം അവളെ തന്നെ ഒരു വാസ്തവികമായും യഥാർത്ഥമായ വിശുദ്ധയായി കാക്കുന്നുവെന്ന് ഞാൻ ശ്രദ്ധിക്കുന്നു. അധിക സമയമായിട്ടില്ല, ഞാനൊരു മഹിളയെ ആ കൗണ്ടറിൽ വെച്ച് ശ്രദ്ധിച്ചിരുന്നു. അവൾ ക്രിസ്തുവിനെ നിന്റെ രക്ഷിതാവായി നിനക്കറിയാമോ എന്ന് ചോദിച്ചു. ഈ കുട്ടി അതിന്റെ തല കുനിച്ചുകൊണ്ട് വാതിലിനപ്പുറത്തുകൂടെ എന്നെ ഒന്ന് തിരിഞ്ഞു നോക്കുപോലും ചെയ്യാതെ ഊളിയിട്ട് കളഞ്ഞു. ഓ, അവൾക്കെന്നെ അറിയില്ലായിരുന്നു, എന്നാൽ എനിക്കവളെ അറിയാമായിരുന്നു. എനിക്കവളെ അറിയാമായിരുന്നിട്ട് ഞാൻ അവളെ ശ്രദ്ധിച്ചിരുന്നു. അവളിപ്പോൾ വിവാഹിതയും അവളൊരു പ്രാസിംഗിനെ വിവാഹം കഴിച്ചിട്ട് സുഖമായി ജീവിക്കുന്നു. അതുകൊണ്ട് ഇത് ഇപ്രകാരമായിട്ട് ഞാൻ ഈ പരസ്യങ്ങളെ ശ്രദ്ധിക്കാൻ ഇഷ്ടപ്പെടുന്നു. ഞാനത് ശ്രദ്ധിക്കാൻ ഇഷ്ടപ്പെടുന്നു. അതെന്നെ വിശക്കുന്നതിനിടയാക്കിയിട്ട് ആത്മീയാഹാരം കിട്ടുന്ന സ്ഥാനത്തെത്തുന്നതിനിടയാക്കുന്നു. കാരണം ഈ പെൺകുട്ടി യാതൊരു സഭാസമുദായങ്ങളിലും ഉൾപ്പെട്ടിരുന്നില്ല എന്ന് എനിക്കറിയാമായിരുന്നു. അവളൊരു ക്രിസ്ത്യാനിയായിരുന്നു. അത് ശരിയാണ്. അതെ, നിങ്ങൾക്കത് പറയാൻ കഴിയും. പത്രസും യോഹന്നാനും സുന്ദരം എന്ന ഗോപുരത്തിങ്കൽ ഒരു മുടന്തനെ സൌഖ്യമാക്കിയുണ്ടായി. അവൻ അമ്മയുടെ ഉദരത്തിൽ നിന്ന് തന്നെ മുടന്തനായി ജനിക്കുകയും അവന്റെ പക്കൽ അധിക നേരം എഴുന്നേറ്റ് നിൽക്കുന്നതിനുള്ള ബലമില്ലായിരുന്നു. അവൻ സൌഖ്യം പ്രാപിച്ച് നടക്കുന്നതിന് പത്രോസിന് അവനെ പിടിച്ചെഴുന്നേൽപ്പിക്കേണ്ടതുണ്ടായിരുന്നു. അവൻ അമ്മയുടെ ഉദരത്തിൽ നിന്ന് തന്നെ മുടന്തനായിരുന്നു. അവർ അവരെ ന്യായാധിപ സംഘത്തിന് മുമ്പിൽ കൊണ്ടുവന്നിട്ട് യേശുവിന്റെ നാമത്തിൽ പ്രസംഗിക്കുന്നതിന് വിലക്കിയുണ്ടായി. കൂടാതെ അവർ പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ മനുഷ്യരെന്ന് ഗ്രഹിച്ചുവെന്ന് ബൈബിൾ പറയുന്നു. അപ്പോസ്തലന്മാരായ പത്രസും യോഹന്നാനും പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ മനുഷ്യരായിരുന്നു. അവർക്കെന്തെങ്കിലും വലിയ വേദശാസ്ത്രം അറിയില്ലായിരുന്നു. അവർ മീൻപിടുത്തക്കാരും പേരെഴുതി ഒപ്പിടാൻ അറിയാൻ പാടില്ലാത്തവരുമായിരുന്നു. എന്നാൽ അവർ യേശുവിനോട് കൂടെയായിരുന്നവരായിരുന്നു എന്നവർ അറിഞ്ഞു. അവർ എന്തായിരുന്നു? അവർ പരസ്യങ്ങളായിരുന്നു, പരസ്യങ്ങളായിരുന്നു.
ഓ,
നമുക്ക് എങ്ങനെ ഇപ്രകാരം തുടരാൻ കഴിയും? ദൈവം നമ്മെ പരസ്യങ്ങളാകുന്നതിന് സഹായിക്കട്ടെ. ഇവിടെയുള്ള ഈ ബ്രണഹാം കൂടാരം എന്ന ഈ ചെറിയ സ്ഥലം ദൈവത്തിനായി സമർപ്പിക്കപ്പെടുകയും വിശുദ്ധീകരിക്കപ്പെടുകയും ചെയ്തിട്ട് ഈ ദേശം മുഴുവൻ ചെറിയ ചെറിയ പരസ്യങ്ങളെ ഉണ്ടാക്കുന്നതിനും അത് ഈ രാജ്യത്തെ മുഴുവനും വിശക്കുന്നതിനും ദാഹിക്കുന്നതിനും ഇടയാക്കിക്കൊണ്ട് ക്രിസ്തുവിലേക്ക് വരുന്നതിനിടയാക്കണമേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ തലകളെ ഒരു നിമിഷം പ്രാർത്ഥനയ്ക്കായി വണങ്ങാം.
Most gracious Father, we are indeed a privileged people to have Christ in our lives and in our hearts. We are so grateful for him, our Father.
ഏറ്റവും കൃപാലുവായ പിതാവേ, ക്രിസ്തുവിനെ ഞങ്ങളുടെ ജീവിതത്തിലും ഹൃദയത്തിലും പ്രാപിക്കുന്നതിന് ഞങ്ങൾ വാസ്തവമായും സൌഭാഗ്യമുള്ളവരാകുന്നു. പിതാവേ, അവനുവേണ്ടി വാസ്തവമായും ഞങ്ങൾ നന്ദിയുള്ളവരാകുന്നു.
We know that to know him is life. Not to know the creed, not to know the book, but to know Christ is life.
അവനെ അറിയുന്നത് തന്നെ ജീവനാകുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. മതസിദ്ധാന്തങ്ങളെ അറിയുന്നതോ ഒരു പുസ്തകത്തെ അറിയുന്നതോ അല്ല, എന്നാൽ ക്രിസ്തുവിനെ അറിയുന്നത് ജീവനാകുന്നു.
And Father God, we who have found in that way our Savior, our healer, our strength, our help cometh from the Lord.
പിതാവായ ദൈവമേ, ഞങ്ങൾ അവനെ ഞങ്ങളുടെ രക്ഷിതാവായും ഞങ്ങളുടെ രോഗശാന്തിക്കാരനായും ഞങ്ങളുടെ ശക്തിയായും ഞങ്ങളുടെ സഹായമായും കണ്ടുകിട്ടിയിട്ട് ഞങ്ങളുടെ സഹായം യഹോവയിൽ നിന്ന് വരുന്നു.
We profess that we are nothing. We know nothing. There's only one thing that we know, our desire to know. Christ in the power of his resurrection. For everyone that believes this has eternal life.
ഞങ്ങളിൽ ഒന്നുമില്ല എന്നും ഞങ്ങൾക്കൊന്നും അറിയില്ല എന്നും ഞങ്ങൾ ഏറ്റുപറയുന്നു. ഞങ്ങൾക്കറിയാവുന്നതായും ഞങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നതുമായ ഒരു കാര്യമുണ്ടെങ്കിൽ അത് ക്രിസ്തുവിനെ അവന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തിയിൽ അറിയുക എന്നതാകുന്നു. കാരണം ഇത് വിശ്വസിക്കുന്നവർക്കെല്ലാം നിത്യജീവനുണ്ട്. സ്വർഗീയ പിതാവേ, നീ ഈ സഭയെ അനുഗ്രഹിക്കുകയും ഈ ചൂടുള്ള രാത്രിയിൽ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ജനങ്ങളെ അനുഗ്രഹിക്കുകയും ഈ ശബത്തിന്റെ സന്ധ്യാകാലത്ത് തടികൊണ്ട് നിർമ്മിതമായ കൂടാരത്തിൽ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾക്കായി കാത്തിരിക്കുന്നവരെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കുറച്ച് പൊട്ടിയതും നുറുങ്ങിയതുമായി നൽകപ്പെട്ട വാക്കുകളെ കൊണ്ട് ഒരു വിശക്കുന്ന യാത്രയ്ക്ക് പരസ്യം കാണുന്നതിനിടയാക്കണമേ. ദൈവമേ, ഞങ്ങളെ അത്രയും വിശപ്പുള്ളവരും ദാഹിക്കുന്നവരുമാക്കിയിട്ട് ഞങ്ങൾ നിന്റെ പരസ്യങ്ങളിൽ ക്രിസ്തീയ ജീവിതത്തെ കാണുന്നതിനിടയാക്കണമേ. ഞങ്ങളെ നിനക്കായ പരസ്യങ്ങളാകുന്നതിനിടയാക്കണമേ. ഒരു വിശക്കുന്ന പ്രാണനിലേക്ക് നിന്റെ വെളിച്ചത്തെ പ്രതിഫലിപ്പിച്ചിട്ട് ഞങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന പരസ്യങ്ങളെ കാണുമ്പോൾ അവർക്ക് വിശക്കുന്നതിനിടയാക്കണമേ.
Christ our sponsor has given us a peaceful life, a full joy and strength in our soul, and to live a life so that people would want to be like him. Grant it, Lord. Give it to all of us.
ഞങ്ങളുടെ ഉത്തരവാദിയായ ക്രിസ്തു ഞങ്ങൾക്ക് ഒരു സമാധാനത്തോടു കൂടിയ ജീവിതവും ഞങ്ങളുടെ ആത്മാവിൽ നിറയെ ആനന്ദവും ശക്തിയും നൽകിയിട്ട് അതുകൊണ്ടുള്ള ജീവിതത്താൽ ജനങ്ങൾ അതുപോലെയാകുന്നതിന് ആഗ്രഹിക്കാനും ഇടയാക്കണമേ. കർത്താവ്, ഇത് അനുവദിച്ചു തരണമേ. ഞങ്ങൾക്ക് എല്ലാവർക്കും അത് നൽകണമേ.
That man that they laughed at on the street corner and thought he was out of his mind standing out there preaching. But now they see that that man was a billboard. He was a sign that was one.
ഇതുവരെയും അത് പ്രാപിക്കാത്തവരായി ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ അവർ അത് പഠിക്കുകയും കാണുകയും ചെയ്തുകൊണ്ട് അവരുടെ ജീവിതയാത്രയിൽ വൃദ്ധരായ വിശുദ്ധ മനുഷ്യരെയും വൃദ്ധയായ മാതാക്കളെയും അവർ തെരുവിൽ നിന്ന് പ്രസംഗിക്കുന്നത് കണ്ടിട്ട് ഇവർ പരിഹസിച്ചിരുന്നതിൽ നിന്നും വ്യത്യസ്തമായി കാണുന്നതിനിടയാക്കിയിട്ട് ഇപ്പോൾ അവർ ഒരു പരസ്യമാണെന്ന് അറിയുന്നതിനും അതൊരു ചൂണ്ടിക്കാണിക്കുന്ന അടയാളമാക്കുന്നതിനും ഇടയാക്കണമേ. ആ വൃദ്ധമാതാവ് മുടി പിന്നിലേക്ക് പിന്നിയിട്ടുകൊണ്ട് തെരുവിലേക്ക് പോകുകയും ചെറുപ്പക്കാരായ ജനങ്ങൾ അവരെ കണ്ടിട്ട് ഇതേത് തരത്തിൽപ്പെട്ട ഒരു പുരാതന വസ്തുവാണെന്ന് വിചാരിച്ചിരുന്നു. എന്നാൽ അവർ നിത്യജീവങ്കിലേക്കുള്ള പരസ്യങ്ങളാകുന്നുവെന്ന് ഞങ്ങൾ കർത്താവെ മനസ്സിലാക്കുന്നു. പിതാവേ, ഞങ്ങളത് കടന്നുപോയിരിക്കുന്നു. ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളോട് ക്ഷമിക്കണമേ. പിതാവെ, ഇന്ന് രാത്രിയിൽ ഞങ്ങളത് തിരികെ തേടിക്കൊണ്ടു പോകാനിടയാക്കണമേ. ഞങ്ങളെ അതുപോലെ ആക്കണമേ. ഞങ്ങൾക്ക് ജീവൻ നൽകണമേ.
That man that we spoke evil to, that man that we fussed at, he never said a word back to us. Very sweet. He said, that's all right, son. The Lord bless you.
നിന്റെ മുമ്പാകെ ഞങ്ങൾ വിശുദ്ധന്മാരെ പോലെ കാണുന്നതിനും പെരുമാറുന്നതിനും ഇടയാക്കണമേ. ഞങ്ങൾ ദുഷ്ടത പറഞ്ഞ മനുഷ്യനും ഞങ്ങൾ വഴക്കിട്ട മനുഷ്യനും ഒരിക്കലും ഒരു വാക്കുപോലും തിരികെ പറയാതെ മാധുര്യതയോട് പറഞ്ഞു, അത് സാരമില്ല മകനെ, കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ.